God be praised, and good evening once again.
You'll
be happy to know that I ate my breakfast this morning in India.
It
was not spicy enough.
അത് വേണ്ടുന്ന രീതിയിൽ എരിവുള്ളതായിരുന്നില്ല.
I understand that some of you that are showing me kind hospitality are a little bit nervous what to feed the American.
എനിക്ക് അതിഥി സൽക്കാരം കാണിക്കുവാൻ ശ്രമിക്കുന്ന നിങ്ങൾ എനിക്ക് എന്ത് നൽകിത്തരും എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
If you love me, feed me curry and leave the chilies in it.
എന്നെ വസ്തുമായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ എനിക്ക് നല്ല എരിവുള്ള കറികൾ നൽകിത്തരിക.
I like it hot and I like it spicy.
വളരെ എരിവോട് കൂടെ കഴിക്കാനാണ് എനിക്ക് താല്പര്യം.
That was an advertisement for SpiceJet Airlines.
The SpiceJet Airlinesന് വേണ്ടിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു.
Let us open our Bibles to Philippians in chapter 2.
ഇന്ന് നമ്മുടെ വേദപുസ്തകം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് ഇന്ന് തുറക്കാം.
I congratulate you for coming back to the fourth night of the study with this foreign preacher.
ഈ അന്യദേശക്കാരനായ ഈ ഉപദേശിക്കയുടെ ആ വചന പഠന ക്ലാസ്സിലേക്ക് നാലാം ക്ലാസ്സിലേക്ക് വന്നതിന് നിങ്ങൾക്ക് ഏവർക്കും അഭിനന്ദനങ്ങൾ.
I know it's the middle of the week and it's to take sacrifice to come.
ആഴ്ചയുടെ മധ്യഭാഗമാണ് എന്ന് ഞാൻ അറിയുന്നു. വരുന്നത് വളരെ ത്യാഗത്തോടു കൂടെയാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു.
And also if you have your notebooks, you know that we're in chapter 2 tonight.
നിങ്ങളുടെ ആ കയ്യിലുള്ള ആ കുറിപ്പ് കയ്യിലുണ്ടെങ്കിൽ ഇന്ന് രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു.
Chapter 2 is one of those difficult passages.
രണ്ടാമത്തെ അധ്യായം ആ അധ്യായങ്ങളിൽ പ്രയാസമേറിയ ഒരു അധ്യായമായിരിക്കുന്നു.
Because we read it very often.
എന്നാൽ പല ആവർത്തി സുപരിചിതമായിട്ടുള്ള ഒരു അധ്യായമായിരിക്കുന്നു.
And therefore we think we know everything about it.
അതുകൊണ്ട് അതിലുള്ള എല്ലാ പൊരുളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ബോധം നമ്മളെ വരിക്കാറുണ്ട്.
But the first half of the chapter is actually one of the most difficult passages in the whole of scripture.
എന്നാൽ ഈ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം തിരുവെഴുത്തുകൾ എമ്പാടുമുള്ള ഏറ്റവും പ്രയാസമേറിയ ഒരു അധ്യായം.
So if we can make it through tonight, the rest of the Bible studies will be okay.
ഇന്നു രാത്രി നാം ആ കടമ്പ കടക്കുമെങ്കിൽ ബാക്കിയുള്ള ബൈബിൾ സ്റ്റഡി വളരെ എളുപ്പമായി തീരും.
But may you be in prayer that the Spirit of God will speak to us tonight.
അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോട് ഇരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിന്.
You have these verses memorized.
ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ടുള്ളവരാണ്.
And yet there are some concepts here about the deity and the person of Christ that are very difficult.
എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ്. അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസകരമായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്.
And not only is there wrong interpretation from this passage, but false teaching comes out of this passage.
ഈ ഒരു ഭാഗത്തിൽ നിന്ന് തെറ്റായ വ്യാഖ്യാനം മാത്രമല്ല, ഈ ഭാഗത്തിൽ നിന്ന് അനവധി ദുരുപദേശങ്ങളും ഉളവായി വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്.
And I think our focus as a general theme on the selflessness of scripture will help us.
നാം ഈ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നാം നേരത്തെ കണ്ട നമ്മുടെ പൊതുവായിട്ടുള്ള ആ വിഷയത്തിനെ കുറിച്ചുള്ള ബോധം, അതായത് നിസ്വാർത്ഥത എന്നുള്ള വിഷയം അടിസ്ഥാനമാക്കി നാം മുൻചെല്ലുമെങ്കിൽ ഇത് മനസ്സിലാക്കുവാൻ സഹായകമായിരിക്കും.
We have seen in the first half of chapter 1 the prayer of selflessness.
ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നാം കണ്ടത് അപ്പോസ്തലനായ പൗലോസ് നിസ്വാർത്ഥ ഉള്ള മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതാണ്.
Selflessly prays for other people.
അപ്പോസ്തലനായ പൗലോസ് നിസ്വാർത്ഥ മനോഭാവത്തോടു കൂടി മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന.
He prays that they would learn selflessness.
അവർ നിസ്വാർത്ഥത എന്ന ആ പാഠം പഠിക്കണമേ എന്നായിരുന്നു തന്റെ വിഷയം.
He prays that they will practice selflessness.
അവർ താൻ പ്രാർത്ഥിക്കുന്നത് അത് പ്രായോഗിക വശത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കണമേ എന്ന് താൻ പ്രാർത്ഥിക്കുകയുണ്ടായി.
And because he practiced selflessness,
താൻ സ്വതവേ ആ നിസ്വാർത്ഥത അനുഷ്ഠിച്ചത് നിമിത്തം,
then in the second half of the chapter he was able to talk about his Pauline or his own selflessness.
ആദ്യത്തെ അധ്യായത്തിന്റെ രണ്ടാം ഭാഗത്തിൽ താൻ ആചരിച്ചു പോകുന്നതായിട്ടുള്ള നിസ്വാർത്ഥതയെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തനിക്കിടയായി തീർന്നു.
Now many of us would have a hard time talking about our own selflessness.
ഒരു പക്ഷേ നമ്മുടെ നിസ്വാർത്ഥതയെ കുറിച്ച് നമുക്ക് പറയണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ വളരെ പ്രയാസഘട്ടത്തിലായിപ്പോവും നമ്മിൽ പലരും.
I could tell you much more about my selfishness.
ഒരു പക്ഷേ എന്റെ സ്വാർത്ഥതയെ കുറിച്ചായിരിക്കും എനിക്ക് ധാരാളമായി മറ്റുള്ളവരോട് പറയുവാൻ വിഷയീഭവിക്കുക.
I came across a very interesting comparison between helpers and bond servants.
ഞാൻ ആദ്യത്തെ അധ്യായത്തിൽ സഹായകരും ദാസന്മാരും അല്ലെങ്കിൽ അടിമകൾ എന്നുള്ള ആ രണ്ട് കാര്യങ്ങൾ ഞാൻ തുലനം ചെയ്ത് പറയുകയുണ്ടായി.
Paul introduces himself in Timothy in verse 1 as bond servants.
അപ്പോസ്തലനായ പൗലോസ് തന്നെയും തിമോത്തിയോസിനെയും അവിടെ അവർക്ക് അറിമുഖപ്പെടുത്തുന്നത് ദാസന്മാർ എന്ന നിലയിലാണ്.
Jesus in chapter 2 and verse 7 is called a bond servant.
രണ്ടാമത്തെ അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ ദാസൻ എന്നാണ് അവിടെ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
A helper is somebody who does something he likes to do.
ഒരു സഹായകൻ എന്നുള്ള വ്യക്തി മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുക നിവർത്തിക്കുക എന്നുള്ളതാണ് തന്റെ കർത്തവ്യം.
A bond servant is somebody who does it even if he doesn't like doing it.
എന്നാൽ ഒരു 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 ദാസൻ എന്നുള്ള വ്യക്തി തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം യജമാനൻ പറഞ്ഞാൽ പോലും അത് ചെയ്യുവാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയാണ്.
A helper is somebody who does something willingly.
ഒരു സഹായകൻ താൻ സ്വമനസ്സ ചില കാര്യങ്യങ്ങൾ സഹായം എന്ന നിലയിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
A bond servant is somebody who does it because he's obligated to do it.
എന്നാൽ ഒരു ദാസൻ ആകട്ടെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്റെ മേൽ വരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ആകുന്ന നിമിത്തം താൻ അത് നിർവഹിക്കുന്നു.
A helper is there only as long as he wants to be.
ഒരു സഹായകൻ തനിക്ക് സഹായിക്കുവാൻ മനസ്സുള്ള ആ സമയം മാത്രമേ താൻ ആ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നുള്ളൂ.
A bond servant is there full time.
എന്നാൽ ഒരു ദാസൻ ഒരു അടിമ താൻ സർവസ്വം ആ യജമാനന്റെ കൂടെ അവിടെ സർവസമയം ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
And are we supposed to be helpers or slaves?
നമുക്ക് സഹായകന്മാരായിരിക്കുവാനാണോ താല്പര്യം അല്ല അടിമകളായിരിക്കാനാണോ താല്പര്യം?
We can help with the Sunday school.
നമുക്ക് സൺഡേ സ്കൂളിനോടുള്ള ബന്ധത്തിൽ സഹായിക്കുവാൻ സാധിക്കും.
For 1 year.
ഒരു വർഷത്തേക്ക് നമുക്ക് ആ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കും.
But the example of some that have been bond servants to the Sunday school and taught for many years.
എന്നാൽ അനേക വർഷങ്ങൾ ഒരു ദാസൻ എന്ന നിലയിൽ സൺഡേ സ്കൂൾ ശുശ്രൂഷയിൽ ഏർപ്പെട്ടവരും ഉണ്ട്.
That's what we get to here in chapter 2.
നാം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതാണ് നമ്മളെ എതിരേൽക്കുന്നതായിട്ടുള്ള ആശയം.
Because Paul now gives us the pattern of selflessness.
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നിസ്വാർത്ഥതയുടെ ഒരു മാതൃകയാണ് നമുക്ക് വരച്ചു കാണിക്കുന്നത്.
You ladies may be sew. You have a sewing machine and do some sewing.
ഒരുപക്ഷേ സഹോദരിമാർ അവിടെ തുന്നുന്ന തയ്ക്കുന്ന മെഷീൻ ഒരുപക്ഷേ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കാം.
When I was a little boy, my mother used to sew her dresses.
ഞാൻ ഒരു ചെറിയ ബാലനായിരിക്കുമ്പോൾ എന്റെ മാതാവ് താൻ സ്വമേധയാ സ്വതവേ തന്റെ വസ്ത്രങ്ങളൊക്കെ തുന്നാറുണ്ടായിരുന്നു.
But she didn't just buy some cloth and start cutting it.
ഏതെങ്കിലും ഒരു തുണി കഷ്ണം മേടിക്കുകയും അത് തോന്നിയവണ്ണം വെട്ടുകയല്ലായിരുന്നു.
She would buy some cloth.
താൻ നിർണയപ്രകാരം ചില തുണി മേടിക്കുമായിരുന്നു.
And then she would buy a paper pattern.
പിന്നെ ഒരു പേപ്പറിലായിട്ടുള്ള ഒരു മാതൃക താൻ അതിനോടൊപ്പം മേടിക്കുമായിരുന്നു.
And she would lay the paper on top of the cloth and pin it on.
മാതൃക ആ തുണി കഷ്ണത്തിന്മേൽ വെച്ചുകൊണ്ട് അത് തുണി ചേർക്കുമായിരുന്നു.
And then according to the pattern she would cut the different pieces of the cloth.
തുടർന്ന് ആ മാതൃകയ്ക്ക് ഒത്തവണ്ണം ആണ് ആ തുണി താൻ കത്രി കൊണ്ട് വെട്ടുന്നത്.
And then she could sew them together and make the dress or the shirt.
അതിനുശേഷം തനിക്ക് അത് തുന്നി ചേർത്ത് ധരിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വസ്ത്രമായി അത് പരിണമിക്കുന്നു.
Chapter 2 gives us a pattern of how to be selfless.
രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എപ്രകാരം നിസ്വാർത്ഥത അനുഷ്ഠിക്കാം എന്നുള്ള ഒരു മാതൃകയാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്.
Number 1 we have the example of Jesus Christ in verses 1 through 11.
1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉദാഹരണം തന്നെയാണ് നമുക്കുള്ളത്.
In verses 12 through 18 Paul gives another example about how he lives the selfless life.
12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ തന്നെ ദൃഷ്ടാന്തമായി എടുത്തുകൊണ്ട് ഒരു നിസ്വാർത്ഥ ജീവിതം എങ്ങനെ ആചരിക്കാം എന്ന് താൻ കാണിക്കുകയാണ്.
And then the example of Timothy and Epaphroditus at the end of the chapter.
തുടർന്ന് അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ തിമോത്തിയോസും എപ്പാഫ്രോദിത്തോസും ഈ സഹോദരന്മാരെ എടുത്തു കാട്ടി താൻ നിസ്വാർത്ഥതയെ വരച്ചു കാണിക്കുന്നു.
The chapter starts in the first 4 verses with an exhortation to selflessness.
ഈ അധ്യായം തുടങ്ങുന്നതായിട്ടുള്ള ആദ്യത്തെ 4 വാക്യങ്ങൾ അത് നിസ്വാർത്ഥതയെക്കുറിച്ചുള്ള ഒരു ഉൽബോധനമായിരിക്കുന്നു.
Now be careful of chapter changes in your Bible.
അധ്യായങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം.
You see in chapter 1 and verse 27.
ഒന്നാം അധ്യായം 27 വാക്യത്തിൽ
it starts there, conduct yourselves in a manner worthy of the gospel.
നിങ്ങളുടെ നടപ്പ് സുവിശേഷത്തിന് അനുയോജ്യമാംവണ്ണം ആയിരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്.
Chapter 2 is not something totally different.
എന്നാൽ രണ്ടാമത്തെ അധ്യായം അതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒന്നല്ല.
It's a continuation of that same theme.
അതേ ആശയം തുടർമാനമായിട്ട് കൊണ്ടുപോകുന്ന ഒരു അധ്യായമായിട്ടിരിക്കുന്നു രണ്ടാമത്തെ അധ്യായം.
And so so it says in verse 1, if therefore there is any encouragement in Christ,
അതുകൊണ്ട് ഇപ്രകാരമാണ് തുടങ്ങുന്നത്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ,
the second if there is any consolation of love,
രണ്ടാമത്തേത് സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ,
the third if there is any fellowship of the Spirit,
ആ മൂന്നാമത്തെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ,
the fourth if any affection and compassion,
നാലാമതായിട്ട് വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ,
four if clauses,
നാല് ഉണ്ടെങ്കിൽ ചേർത്തുള്ള പദപ്രയോഗങ്ങൾ.
Or as the outline says in under the doctrine number A, the condition,
alla ഉപദേശങ്ങൾ എന്ന രീതിയിൽ നാം അത് നോക്കി പാർക്കുമെങ്കിൽ വ്യവസ്ഥകൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
The conditions to have correct doctrine,
ശരിയായ ഉപദേശത്തിനായിട്ടുള്ള വ്യവസ്ഥകൾ,
are based on whether we will follow the doctrine.
നാം ആ നേരാംവണ്ണം ആ ഉപദേശങ്ങളെ അത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതിൽ ആശ്രയിച്ചിരിക്കുന്നു ശരിയായ ഉപദേശം.
If we will practice the doctrine,
നാം ഈ ഉപദേശങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുവെങ്കിൽ,
and verses 1 through 4 is talking about that practical application of the doctrine that is still to come.
ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ വരുവാനിരിക്കുന്ന ഉപദേശങ്ങൾ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള പരാമർശമാണ് അവിടെ ചെയ്തിരിക്കുന്നത്.
These four ifs are not conditional in the sense that maybe they will exist or not exist.
ഈ നാല് ഉണ്ടെങ്കിൽ എന്നുള്ള പദപ്രയോഗങ്ങൾ അത് ഒരു രീതിയിൽ വ്യവസ്ഥകൾ പോലെ ഇരിക്കുന്നു, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രയാസമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്.
In other words, they're not questionable thing.
മറിച്ച് അത് ചോദ്യം ചെയ്യപ്പെടാകുന്ന രീതിയിലുള്ള വ്യവസ്ഥകളല്ല.
Another way of translating it would be, since these things are,
അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ ഉള്ളത് നിമിത്തം എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം.
I don't know which one the Malayalam Bible chooses.
മലയാളം ബൈബിളിലെ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആശയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല.
But this is what exists.
എന്നാൽ പറയുന്നത് ഇതാണ് വ്യവസ്ഥ.
Things like encouragement,
ഇവിടെ നമ്മൾ കണ്ടതുപോലെ പ്രബോധനം,
consolation of love,
ആശ്വാസത്തിന്റെ സ്നേഹം,
fellowship of the Spirit,
ആത്മാവിന്റെ കൂട്ടായ്മ,
affection and compassion,
ആർദ്രതയും മനസ്സലിവും.
See, those are realities that come to us through Christ.
ഇതെല്ലാം ക്രിസ്തുയേശു മുഖേന നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്.
Now, since these are accessible to you,
ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് നിമിത്തം,
and if you practice them,
ഇവയൊക്കെയും നിങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമെങ്കിൽ,
then verse 27 of chapter 1, you will be conducting yourself in a manner worthy of the gospel.
നാം പിന്നോക്കം പോയി ഒന്നാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവിടെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നമ്മുടെ നടപ്പ് നമ്മൾ ക്രമീകരിക്കും.
So point 1, number A, the conditions are the anchors. These four are like the anchors that show us whether we're practicing doctrine correctly or not.
നാം വായിച്ച രണ്ടാം അധ്യായം അതിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ കണ്ട നാല് കാര്യങ്ങൾ അത് നങ്കൂരങ്ങളായി ഇരിക്കുന്നു. നാം ശരിയാവണ്ണം ഉപദേശം കടപിടിക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യുവാൻ പര്യാപ്തമായിട്ടുള്ള നങ്കൂരങ്ങൾ, അടയാളങ്ങൾ.
And then verse 2 are the conclusion.
രണ്ടാമത്തെ വാക്യത്തിൽ അതിന്റെ ഉപസംഹാരം.
Oh, the children are happy. I'm already talking about the conclusion. No, just the conclusion to the condition. Because the condition can exist, but if you do nothing about it, it never gets a conclusion. So what's the conclusion? The attitude.
അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മനോഭാവം അല്ലെങ്കിൽ ഭാവം.
Make my joy complete by being of the same mind.
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കുവീൻ. എങ്ങനെ എന്ന് ചോദിച്ചാൽ ഏക മനസ്സുള്ളവരായിരിക്കണം.
Maintaining the same love.
ഏക സ്നേഹം അപ്പുണ്ട് ആയിരിക്കണം.
In English it says united in spirit.
ഐക്യമത്യപ്പെട്ട് ആയിരിക്കണം.
In Greek it means the same spirit. So three sames now.
ഗ്രീക്ക് ഭാഷയിൽ ഒരേ ആത്മാവ് അങ്ങനെ മൂന്ന് ഒരേ പോലെ എന്നുള്ള പദപ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്ത വാചകങ്ങൾ.
Intent on one purpose.
മാത്രമല്ല ഒരേ ഏകഭാവമുള്ളവരായി.
Or the same purpose.
അല്ലെങ്കിൽ ഒരേ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കുക.
So in verse 1 we have this four ifs.
അതുകൊണ്ട് ആദ്യത്തെ വാക്യത്തിൽ നാല് ഉണ്ടെങ്കിൽ എന്നുള്ള പ്രയോഗങ്ങൾ നാം കണ്ടു.
Or since or because of.
അല്ലെങ്കിൽ ആ നാല് കാര്യങ്ങൾ നിമിത്തം എന്ന് മനസ്സിലാക്കാവുന്ന നാല് കാര്യങ്ങൾ.
Now in verse 2 you have four same.
രണ്ടാമത്തെ വാക്യത്തിൽ ഒരുപോലെ എന്നുള്ള അർത്ഥം വരുന്നതായിട്ടുള്ള വാചകങ്ങൾ
നാലെണ്ണം.
അത് നമ്മുടെ ഇംഗ്ലീഷ് പരിഭാഷണത്തിൽ വളരെ സ്പഷ്ടമായിട്ട് വെളിവാകുന്നില്ല, എങ്കിലും മൂലഭാഷയിൽ അത് വളരെ സ്പഷ്ടമായിട്ട് തന്നെ ഇരിക്കുന്നു.
So what is the conclusion?
അപ്പോൾ ഉപസംഹാരം അല്ലെങ്കിൽ പര്യവസാനം എന്നുള്ളത് എന്താണ്?
Have the right attitude.
ശരിയായ ഭാവം നമുക്ക് ഉണ്ടായിരിക്കണം.
An attitude of one mind.
ഏകമനസ്സുള്ളതായിട്ടുള്ള ഭാവം.
One love.
ഏക സ്നേഹമുള്ളതായിട്ടുള്ള ഭാവം.
One spirit, small s.
ഏക ഐക്യമത്യപ്പെട്ടിട്ടുള്ള ആ ഭാവം.
Talking about the spirit that exists between believers.
വിശ്വാസികൾക്ക് അന്യോന്യം ഉള്ളതായിട്ടുള്ള ആത്മാവിന്റെ ഐക്യതയാണ് അത് എടുത്തു പറയുന്നത്.
And one purpose.
ഏക ഭാവം ഉള്ളവരായി, അതായത് ഏക ഉദ്ദേശ്യം ഉള്ളവരായി.
What are we going to do with these four things we must have in one mind?
നമ്മുടെ ഏക മനസ്സോടു കൂടെ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് നാം എന്താണ് ചെയ്യാൻ പോകുന്നത്?
Well, I call verses 3 and 4 in your notes there the drama.
ഈ മൂന്നും നാലും വാക്യങ്ങൾ തുടർന്നുള്ളത് ഞാൻ അതിന് പേര് കൊടുത്തിരിക്കുന്നത് ഒരു 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 നാടകം എന്ന് വേണമെങ്കിൽ ഞാനത് പറയാം.
In your Indian education, do you children do dramas at school? Plays?
നമ്മുടെ ഇന്ത്യൻ പഠന രീതിയിൽ നമുക്ക് നാടകങ്ങൾ ഒക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ അഭ്യസിക്കാറുണ്ടോ?
I never know whether to say yes or no.
We do.
You do. Good. Thank you. So a play has two parts.
ഒരു നാടകത്തിൽ രണ്ട് ഘടകങ്ങളാണ് ഉള്ളത്.
It has the script or the play.
അതിൽ കുറിപ്പുകൾ ഉണ്ട്.
And then you have all the props, all the furniture and the curtains and everything for the scene.
തുടർന്ന് ആ നാടകത്തിന് ആവശ്യമായിട്ടുള്ള താങ്ങുകൾ അല്ലെങ്കിൽ സഹായകമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ട്.
So verse 3 is the play, how we are to act out, how we are to live this attitude.
അപ്പോൾ മൂന്നാമത്തെ വാക്യം എന്നുള്ളത് ഈ ഒരു മനോഭാവം നാം പ്രാവർത്തിക തലത്തിലേക്ക് എങ്ങനെ കൊണ്ടെത്തിക്കാം എന്നുള്ള നാടകീയമായിട്ടുള്ള ഒരു വിവരമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്.
And you see here is our theme for the whole book in verse 3.
നമുക്ക് ഈ പുസ്തകത്തിന്റെ ആകമൊത്തം ഉള്ള ആ കേന്ദ്ര വിഷയം മൂന്നാം വാക്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്.
Act number 1, do not be selfish and conceited.
ആദ്യത്തെ സ്ക്രിപ്റ്റ് എന്നുള്ളത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ അല്ല.
Do nothing from selfishness.
ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ.
Or empty conceit.
അതായത് നിഷ്ഫലമായിട്ടുള്ള ആ ഒരു നിഗളം മുഖേന.
Being around people that are full of conceit are some of the most difficult people to be with, aren't they?
ഞാൻ പറയുമ്പോൾ നമുക്ക് ചുറ്റും ഈ ഈ ദുരഭിമാനം ഉള്ള ആളുകളുമായിട്ട് നമുക്ക് ഇടപഴകുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്.
The conceited person thinks he's the best.
ദുരഭിമാനം ഉള്ള ഒരു വ്യക്തി താൻ ധരിക്കുന്നത് താൻ ആണ് എല്ലാവരേക്കാൾ ശ്രേഷ്ഠൻ എന്നാണ്.
He thinks his ideas are the best.
താൻ വിചാരിക്കുന്ന തന്റെ ആശയങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായവ.
He thinks he's the best looking.
തന്നെയാണ് ദർശിപ്പാൻ ഏറ്റവും മനോഹരൻ എന്ന് താൻ വിചാരിക്കുകയാണ്.
He thinks he's just a little bit more intelligent.
താൻ ധരിക്കുന്നത് മറ്റുള്ളവനേക്കാൾ കുറച്ചുകൂടെ അറിവ് തനിക്ക് ഉണ്ട് എന്ന് താൻ കരുതുന്നു.
He's proud.
താൻ നിഗളമുള്ളവനാണ്.
And he's a pain in the neck.
മാത്രമല്ല താൻ വളരെയധികം മറ്റവർക്ക് ഒരു വേദനയായി തീരുന്ന ഒരു വ്യക്തിയാണ്.
Don't be that way, Paul says.
അപ്രകാരം ആയിരിക്കരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്.
Because that is the expression of selfishness.
എന്തെന്നാൽ ആ ഒരു ദുരഭിമാനം എന്നുള്ള ആ ഒരു ഭാവം അത് സ്വാർത്ഥതയുടെ പരമ ലക്ഷ്യമാണ് ലക്ഷണമാണ്.
And I go to assemblies in dozens, if not more than 100 countries of the world.
ഞാൻ അനേക അസംബ്ലികൾ ലോകമെമ്പാടുമുള്ള അസംബ്ലികൾ ഞാൻ കടന്നു പോകാറുണ്ട്.
And unfortunately I do meet some conceited Christians.
ദുഃഖകരം എന്ന് പറയട്ടെ ചില ദുരഭിമാനം കൊള്ളുന്നവരായിട്ടുള്ള ക്രിസ്ത്യാനികളെ എനിക്ക് കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്.
Sometimes they're so humble they're conceited.
അവർ ഒരുപക്ഷേ വളരെ താണ മനോഭാവം ഉള്ളവരായി വിളങ്ങും എങ്കിലും അവർ ഹൃദയരംഗമായിട്ട് ദുരഭിമാനം ഉള്ളവരാണ്.
Do you know what I mean by that?
ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ?
They have this pretense of humility.
അവർക്ക് ഈ താഴ്മയുടേതായിട്ടുള്ള ഒരു 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 നാട്യഭാവം ഉണ്ട് എങ്കിലും അവർ താഴ്മയുള്ളവരല്ല.
But in the ways they're using their humility, they're actually manipulating people.
എന്നാൽ അവരുടെ ആ താഴ്മയുള്ള മനോഭാവം ഉപയോഗിക്കുന്ന നിമിത്തം മറ്റുള്ളവരെ സ്വാധീനിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്.
Paul says, don't do that.
എന്നാൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് അപ്രകാരം അരുതേ.
So that's the first act in the play.
അതാണ് ഈ നാടക രംഗത്തിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ്.
The second act in the play
രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് ആ നാടകത്തിന്റെ
is selflessness and unity.
നിസ്വാർത്ഥത ഐക്യത.
See the second half of the verse.
ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ശ്രദ്ധിക്കുക.
But with true humility of mind
അവിടെ പറയുന്നത് മനസ്സിന്റേതായിട്ടുള്ള യഥാർത്ഥ താഴ്മയോട് കൂടെ
let each of you regard one another as more important than himself.
ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊൾവീൻ.
Do not merely look out for your own personal interests.
ഓരോരുത്തൻ സ്വന്തം ഗുണം അല്ല
but for the interests of others.
മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം.
Now I don't have to tell you what it says in the Greek.
അത് ഗ്രീക്ക് ഭാഷയിൽ എന്താണ് അർത്ഥം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല.
Because this is what it says in the Greek.
ഇതേ അർത്ഥാൽ തന്നെയാണ് മൂലഭാഷയിലും ഉള്ളത്.
See the Bible isn't that difficult a lot of the time.
നമ്മുടെ വേദപുസ്തകം ഗ്രഹിക്കാൻ അത്ര വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമല്ല എപ്പോഴും എന്ന് നാം ഇതുകൊണ്ട് മനസ്സിലാക്കുന്നു.
It says be humble and start with it in your own mind.
ഇവിടെ പറയുന്നത് നിങ്ങൾ താണ മനോഭാവം ഉള്ളവരായി ഇരിക്കണം അത് തുടങ്ങേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്.
And then think about other people as being more important than yourself.
മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണുക.
Ooh, that's hard.
അത് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്.
And don't only look out of your own interests.
മാത്രമല്ല സ്വന്തം ഗുണങ്ങൾ മാത്രം അന്വേഷിക്കാനായി തീരരുത്.
You know, there's only one glass of water, so it's for me.
ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേയെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള മനോഭാവം.
Maybe you're thirsty.
ഒരു പക്ഷേ മറ്റേ ഒരാൾക്ക് ദാഹിക്കുന്നുണ്ടായിരിക്കാം.
Are you thirsty? Good. She's not thirsty. So and that's what selflessness looks like.
ഇതാണ് നിസ്വാർത്ഥ മനോഭാവത്തിന്റെ ഒരു അടയാളമായിരിക്കുന്നത്.
And then the props
നാം ഈ നാടകത്തിന്റെ താങ് എന്ന നിലയിൽ നാം നോക്കുമ്പോൾ വസ്തുക്കളെ നോക്കുമ്പോൾ
what does this selflessness look like? Where does it come from? Where does it act out of?
നിസ്വാർത്ഥ ആ മനോഭാവം അത് എവിടെ നിന്നാണ് ഉൽപാദിതമാവുന്നത്? എവിടെ നിന്നാണ് അത് പൊട്ടി പുറപ്പെടുന്നത്?
Verse 3, it's in your mind.
മൂന്നാമതായിട്ട് നാം കണ്ട മൂന്നാം വാക്യത്തിൽ നാം കണ്ടുവല്ലോ അത് നമ്മുടെ മനസ്സിൽ നിന്നാണ്.
You see, it has to start there.
അത് അവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം ഉണ്ടാകേണ്ടത്.
Humility of mind.
താണ മനോഭാവം താഴ്മയുള്ള മനോഭാവം.
You are what you say.
നിങ്ങൾ പറയുന്ന പ്രകാരം തന്നെയാണ് നിങ്ങൾ.
And what you say comes from your brain.
നിങ്ങൾ എന്ത് പറയുന്നുവോ അത് നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്.
You are what you think.
നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാകുന്നു നിങ്ങൾ.
And your thinking is in your brain.
നിങ്ങളുടെ ചിന്തകളും അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്.
I hope.
പ്രതീക്ഷിക്കുന്നു.
And what you think you usually say.
നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾ ഉരുവിടുന്നതും.
So it's not too difficult to figure out the people that are truly humble.
അതുകൊണ്ട് വാസ്തവമായിട്ട് താഴ്മയുള്ളവരെ കണ്ടുപിടിക്കുവാൻ പ്രയാസമേറിയ ഒരു കാര്യമല്ല.
Similar thoughts would be Paul to the Colossians, put your mind on things above.
അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയപ്പോഴും താൻ കൊലോസ്യരോട് നിർദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആ ചിന്ത ഉയരത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക.
Bring all your thoughts captive to the will of Christ.
എല്ലാ നിങ്ങളുടെ ചിന്തകളും ക്രിസ്തു യേശുവിന് കീഴ്പ്പെട്ട വണ്ണം കൊണ്ടുവരുവീൻ.
Exalt Christ in your mind.
നിങ്ങളുടെ മനസ്സിൽ കർത്താവിനെ ഉയർത്തുക.
Have a change of mind, he says to the Ephesians, doesn't he?
എഫേസ്യർക്ക് താൻ എഴുതുമ്പോൾ താൻ പറയുന്നത് നിങ്ങളുടെ മനോഭാവത്തിന് വ്യതിയാനം സംഭവിക്കണം.
And verse 4, the second prop is in your actions.
നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ആ തുണ അല്ലെങ്കിൽ താങ് ആ നാടകത്തിന് ഒതുങ്ങുന്നതായിട്ടുള്ള താങ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
In your mind regard one another.
ഓരോരുത്തൻ നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവനെ.
In your actions look out for one another.
നിങ്ങളുടെ മനസ്സുകളിൽ മറ്റുള്ളവനെ കരുതുക നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഗുണം അന്വേഷിക്കുക.
Serve the others.
മറ്റുള്ളവരെ സേവിക്കുക.
You said that's all very simple.
അത് വളരെ ലളിതമാണല്ലോ എന്ന് ഒരു പക്ഷേ കരുതിയേക്കാം.
It's simple to read.
അത് വായിക്കാനാണ് എളുപ്പമായിരിക്കുന്നത്.
And it's simple to know.
അത് അറിയുവാനും എളുപ്പമുള്ളതാണ്.
And it's not human nature to do.
എന്നാൽ മാനുഷിക സ്വഭാവത്തിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നല്ല.
But it is in Holy Scripture.
എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്.
And it was written by the Holy Spirit.
അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണല്ലോ.
And he expects us to practice it.
അത് നാം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടെത്തിക്കണം എന്ന് ആത്മാവിന് ആഗ്രഹമുണ്ട്.
It's his exhortation to selflessness, verse 1 to 4.
ഇത് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഉൽബോധനമാണ് നാം നിസ്വാർത്ഥരായി തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ.
Now verses 5 to 11 we have the exaltation of selflessness.
5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് നിസ്വാർത്ഥ മനോഭാവത്തിന്റെ ആ മഹാത്മ്യം അല്ലെങ്കിൽ അതിന്റെ ഉയർച്ചയെ കുറിച്ചാണ് നാം കാണുന്നത്.
And Paul goes straight to the highest example he can find.
അപ്പോസ്തലനായ പൗലോസ് തനിക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലേക്ക് താൻ എത്തിപ്പെടുകയാണ്.
Have this attitude in yourselves which was also in Christ Jesus.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
Now in the original language verses 6 through 11 is a prose. It's not a poem, but it's a special one sentence explanation of Christ's humility.
6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ മൂലഭാഷയിൽ അത് പദ്യ രൂപേണയല്ല മറിച്ച് അത് ഗദ്യ രൂപേണയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
In English it, verse 5 looks like it's all part of that 5 through 11 sentence.
English il 5 mudal 11 vare ullathu kooti cherthirikkunna pole namukku thonum.
But in Greek verse 5 stands by itself.
Ennal Greek bhashayil 5am vakyam adu maari ottekku nilkunna oru vakyamayi irikkunu.
So what is verse 5?
Appol 5am vakyam endanu?
Verse 5 is the bridge from verses 1 through 4 section to verses 6 through 11 section.
അഞ്ചാം വാക്യം നമുക്ക് ഇപ്രകാരം കരുതാം, നാലാം വാക്യത്തിൽ നിന്ന് ആറാം വാക്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു പാലമായിട്ട് അതിനെ കാണാവുന്നതാണ്.
Verse 5 pertains to both sides of the bridge.
അഞ്ചാം വാക്യം ഈ പാലത്തിന്റെ രണ്ട് വശത്തെയും കൂട്ടിച്ചേർക്കുന്നതായിട്ടുള്ള ഒരു വാക്യം.
Have this attitude in yourselves.
നിങ്ങളിൽ ഈ ഭാവം ഉണ്ടായിരിക്കട്ടെ.
What attitude?
ഏത് ഭാവമാണ്?
The attitude of verses 1 through 4.
ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ കണ്ടതായിട്ടുള്ള ഭാവം.
And it was in Christ Jesus.
അത് ക്രിസ്തുയേശുവിലുള്ള ഭാവമായിരുന്നു.
And because it was in Christ Jesus,
അത് ക്രിസ്തുയേശുവിലുള്ള ഭാവം ആയത് നിമിത്തം,
then the Holy Spirit in verses 6 through 11 explains how it was in Christ Jesus.
പരിശുദ്ധാത്മാവ് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുയേശുവിൽ അത് എപ്രകാരം വിളങ്ങി വന്നു എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്.
So if it was in Christ Jesus,
അത് ക്രിസ്തുയേശുവിൽ ഉണ്ടായിരുന്നെങ്കിൽ,
and that was his attitude,
അത് തന്റെ മനോഭാവമായിരുന്നെങ്കിൽ,
selflessness,
നിസ്വാർത്ഥത എന്നുള്ള ആ മനോഭാവം,
therefore verses 1 through 4,
അതുകൊണ്ട് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ,
is being like Jesus Christ.
അത് കർത്താവായ യേശുക്രിസ്തുവിനെ കൂടെ കൂട്ട് ആയിരിക്കുവാൻ സഹായകമായിട്ടുള്ള വാചകങ്ങളാണ്.
And don't we all want to be like Jesus?
നാം ഏവർക്കും ക്രിസ്തു യേശുവിന്റെ കൂടെ കൂട്ട് ആയിരിക്കാൻ താല്പര്യമില്ലയോ?
Oh, when we were younger, we wanted to be like other people, didn't we?
നാം ചെറുപ്രായക്കാർ ആയിരുന്നപ്പോൾ മറ്റ് ശ്രേഷ്ഠ മനുഷ്യരുടെ കൂട്ട് ആകുവാൻ താല്പര്യം ഉണ്ടായിരുന്നായിരിക്കാം.
We had our favorite singer.
നമുക്ക് വളരെ താല്പര്യമുള്ള പാട്ടുകാർ ഉണ്ടായിരുന്നായിരിക്കാം.
And we would daydream about singing like he or she sings.
തന്നെ പോലെയോ അല്ല ആ പാടുന്നവരായി ഭാവിയിൽ നമ്മളെ തന്നെ സ്വപ്നം കാണാറുണ്ടായിരിക്കാം.
Maybe you have your favorite Bollywood actress and you want to be as beautiful as her.
ഒരു പക്ഷേ നമ്മുടെ ബോളിവുഡ് നടന്മാരെ പോലെ അല്ലെങ്കിൽ നടിമാരെ പോലെ ആകുവാൻ ചിലപ്പോൾ ആശയുണ്ടായിരിക്കാം.
Oh, I'm sorry. I'm not supposed to talk about Bollywood.
അയ്യോ തെറ്റിപ്പോയി. ബോളിവുഡിനെ കുറിച്ച് ഇവിടെ പറയാൻ പാടില്ലല്ലോ.
But don't we all want to be like Jesus?
എന്നാൽ ചോദ്യം നമുക്ക് ഏവർക്കും കർത്താവിന്റെ കൂട്ട് ആകുവാൻ താല്പര്യമില്ലയോ?
Being like Jesus is verse 1 through 4.
കർത്താവിനെ കൂട്ട് ആകണം എങ്കിൽ അത് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം ആ ഭാവം കണ്ടതാണ്.
Because none of us can be like Jesus in verses 6 through 11.
എന്നാൽ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നതായിട്ടുള്ള കർത്താവിനെ പോലെ നമുക്ക് ആർക്കും ആകുവാൻ സാധ്യമല്ല.
Because verses 6 through 11 pertain to him.
എന്നാൽ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ തനിക്ക് മാത്രം അവകാശപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്.
You've heard the big word Christology.
ക്രിസ്തു ശാസ്ത്രം എന്നുള്ള ആ വലിയ വാക്ക് നിങ്ങൾ കേട്ടിരിക്കാം.
It just means the doctrine of Christ.
അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശ സംഹിത എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
Well, this is the most succinct and in-depth paragraph about the person of Christ.
ഇത് വളരെ സംക്ഷിപ്ത രൂപമായിട്ട് വളരെ ആഴമേറിയ ആ ക്രിസ്തു ശാസ്ത്രം പറയുന്നതായിട്ടുള്ള വാക്കുകളാണ് ഈ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
So number 1 we have the attitude.
ഒന്നാമതായിട്ട് ആ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം.
Now number 2 we're going to try to appreciate it, the appreciation.
രണ്ടാമതായിട്ട് ആ ഭാവത്തെ നാം അത് താൽപര്യത്തോടെ കൂടെ നോക്കി പാർക്കുന്ന ഒരു അവസ്ഥ.
The appreciation of who he was and is.
താൻ ആരായിരുന്നു താൻ ആരാണ് എന്നുള്ള ആ ബോധ്യം നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു.
The attitude of selflessness in verse 5
അഞ്ചാം വാക്യത്തിൽ നിസ്വാർത്ഥതയുടെ അഭാവം,
because it was in Christ,
അത് ക്രിസ്തുവിൽ സ്ഥിതി ചെയ്തത് നിമിത്തം,
helps us appreciate selflessness.
അത് നമ്മളെ സഹായിക്കുന്നത് ക്രിസ്തുയേശുവിൽ ഉള്ള ആ ഭാവത്തെ നമുക്ക് നോക്കി പാർക്കുവാൻ ഇടയായിട്ടിരുന്നു.
When we come to verse 6 and see that Christ appreciated selflessness.
കർത്താവായ യേശുക്രിസ്തുവും അത് ഈ നിസ്വാർത്ഥ മനോഭാവത്തെ താല്പര്യത്തോടു കൂടെ തന്നെയാണ് കണ്ടത് എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
Okay, here we go. This is doctrine class.
ഇത് ഉപദേശ ക്ലാസ് ആണല്ലോ.
Hold on to your brains.
നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക.
Because there are concepts here that only the Spirit of God can help us understand.
എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് മാത്രം നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നതായിട്ടുള്ള ആശയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു.
Who, Jesus Christ, also existed in the form of God.
അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ.
And did not regard equality with God a thing to be grasped.
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ.
What does this form mean?
അവൻ ദൈവരൂപത്തിൽ എന്ന് പറയുമ്പോൾ ആ രൂപം എന്താണ്?
It's a crucial term both in verses 6 and 7.
ആറും ഏഴും വാക്യത്തിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു പദമാണ് അത്.
And it tells us of the inner essence or reality of who Christ is.
വാസ്തവമായി കർത്താവായ യേശുക്രിസ്തു ആരായിരുന്നു തന്റെ ആ അന്തർസത്തയെ എടുത്ത് വെളിവാക്കുന്നതായിട്ടുള്ള വാചകങ്ങളാണത്.
Paul is saying that Jesus Christ is the very essence of God.
അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ വാസ്തവമായ സത്ത തന്നെയായിരുന്നു എന്നാണ് താൻ പറയുന്നത്.
He possesses the nature of God.
ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ എല്ലാം തനിക്ക് ഉണ്ടായിരുന്നു.
He's not just like God.
താൻ കേവലം ദൈവത്തിന് സമനായ ഒരു വ്യക്തിത്വമായിരുന്നില്ല.
He is God.
വാസ്തവത്തിൽ താൻ ദൈവമായിരുന്നു.
And so he existed in the form of God.
അതുകൊണ്ട് തന്നെ താൻ ദൈവ രൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു.
In other words, Christ pre-incarnation was ever and ever eternally God.
നാം മനസ്സിലാക്കേണ്ടത് താൻ ഈ ദേഹരൂപേണ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിത്യകാലം മുമ്പ് താൻ ദൈവം ആയിട്ട് തന്നെ ഇരുന്നവനായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു.
He existed in the essence of God.
താൻ ദൈവത്തിന്റെ അന്തർസത്ത ഉള്ളവനായി താൻ ആയിരുന്ന ഒരു വ്യക്തിയാണ്.
Because eternally he was.
എന്തെന്നാൽ നിത്യമായി താൻ ദൈവം തന്നെയായിരുന്നു.
That's his form.
അത് അതാണ് തന്റെ രൂപം എന്നുള്ള വാക്കുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്.
That's his essence.
അതാണ് തന്റെ സത്ത.
But then when he took on humanity in the incarnation,
എന്നാൽ ജഡ അവതാരത്തിൽ താൻ മനുഷ്യ സാദൃശ്യം തന്നിലേക്ക് താൻ എടുത്തപ്പോൾ,
he added something to that deity.
തന്റെ ആ ദൈവത്വത്തിലേക്ക് ചില കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർപ്പാൻ ഇടയായി തീർന്നു.
We kind of have this idea that he diminished his deity by becoming a man.
ഒരുപക്ഷേ നാം ഇപ്രകാരം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, താൻ മനുഷ്യനായി തീർന്നപ്പോൾ തന്റെ ആ ദൈവത്വത്തിന് ഒരുപക്ഷേ അല്പം കോട്ടം സംഭവിച്ചു എന്ന് നാം ചിന്തിപ്പാൻ ഇടയുണ്ട്.
This next phrase confuses a lot of people.
അടുത്ത ആ ഉപയോഗം അനേകരെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്ന ഒരു വാചകം തന്നെയാണ്.
The first part we can understand. Yes, we know he's God.
നമുക്ക് ആദ്യത്തെ വാചകം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. താൻ വാസ്തവത്തിൽ ദൈവമായിരുന്നു.
What does did not regard equality with God a thing to be grasped?
എന്നാൽ തുടർന്ന് നാം വായിക്കുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ എന്ന് പറയുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്?
The word became flesh and dwelt amongst us.
വചനം ജഡമായി തീർന്നു നമ്മുടെ മധ്യത്തിൽ പാർത്തു.
Can we grasp that?
അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ?
Not totally.
സമ്പൂർണ്ണമായിട്ടുള്ള ആ രീതിയിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല.
Because how can God also be man?
എങ്ങനെ ദൈവം ഒരേ സമയം മനുഷ്യനായും വർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളത്?
This robbery that it speaks of in the King James and the New King James version, what does that mean?
ഇവിടെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ എന്നുള്ള പദപ്രയോഗം അതെന്താണ് അർത്ഥമാക്കുന്നത്?
See, as God, Christ has all the rights of deity.
നാം ഓർക്കേണ്ടത് ദൈവം എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവത്വത്തിനുള്ള എല്ലാ വശങ്ങളും അവകാശപ്പെടുവാൻ സാധിക്കും.
But then he became a man.
എന്നാൽ താൻ മനുഷ്യനായി തീർന്നു.
And don't forget he is a man.
മറന്നു പോകരുത് താൻ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.
There is a man in the glory.
മഹത്വത്തിൽ ഒരു മനുഷ്യൻ സ്ഥിതി ചെയ്യുന്നു.
With a body you can touch.
സ്പർശിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു ശരീരത്തോടുകൂടി.
And with teeth that can chew food.
ഭക്ഷണങ്ങൾ കഴിക്കാൻ പര്യാപ്തമായിട്ടുള്ള പല്ലുകളുള്ള ഒരു ശരീരം.
And in the resurrected state, we don't know, but we presume he breathed there. Did he breathe there after his resurrection?
പുനരുത്ഥാന ശരീരത്തിൽ താൻ വായു ശ്വസിക്കുന്നു എന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം.
The human body needs oxygen.
എന്നാൽ മാനുഷിക ശരീരത്തിന് ശ്വസിക്കുവാൻ ഓക്സിജൻ ആവശ്യമാണല്ലോ.
And Jesus has a human body.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഒരു ജഡശരീരമുണ്ട്.
So at this very moment he's breathing oxygen.
അതുകൊണ്ട് തന്നെ ഈ സമയത്തിൽ പോലും താൻ ശ്വസിക്കുന്നുണ്ട്.
He's a man.
താൻ ഒരു സമ്പൂർണ്ണ മനുഷ്യനാണ്.
Now that does not diminish his deity.
അതോ ഒരു കാരണവശാലും പക്ഷേ തന്റെ ദൈവത്വത്തിനെ കുറച്ച് കാണിക്കുന്നില്ല.
He's as much God as God and ever was God.
താൻ മുൻപ് ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ താൻ ദൈവമായിട്ട് തന്നെ തുടരുന്നു തുടരുമ്പോൾ തന്നെയും താൻ സമ്പൂർണ്ണ മനുഷ്യനാണ്.
That's the incarnation.
അതാണ് ജഡ അവതാരം.
But you say, how can that be?
എന്നാൽ അത് എങ്ങനെ സാധ്യമാകും എന്ന് നാം കരുതാറുണ്ട്.
What Paul is saying here
apostle paulus ivda parayunnathu
is that Jesus Christ did not regard his former manner of existence something that he wanted to hold on to
ivda apostle paulus avade paranju theruvan shramikkunnathu nammude karthavaya yesu christuvine jada avadharathinu munbu undayirna tande deiva thulyamayittulla allengil deivam ennulla astithvam adu vedinju varuvan തനിക്ക് മനസ്സുണ്ടായിരുന്നു അല്ലെങ്കിൽ മനസ്സില്ലാതിരുന്നില്ല എന്നാണ് താൻ അവിടെ പറഞ്ഞത്.
To get this whole concept we need to bring in verses 7 and 8 as well.
7 8 വാക്യങ്ങൾ കൂട്ടി ചേർത്താൽ മാത്രമേ ഈ ആശയം നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ.
See, he emptied himself verse 7.
നാം 7 ആം വാക്യത്തിൽ വായിക്കുന്നത് തന്നെ താൻ ഒഴിച്ചു.
Taking on the form, there's our word again.
വീണ്ടും നാം ആ വാക്യം കാണുന്നുണ്ടല്ലോ താൻ മനുഷ്യ സാദൃശ്യത്തിലായി.
Of a bond servant.
ഒരു ദാസ രൂപം എടുത്തു.
And he was made in the likeness of man.
തുടർന്ന് താൻ മനുഷ്യ സാദൃശ്യത്തിലായി.
Now that doesn't mean he was made something like a man.
മനുഷ്യനായി വിളങ്ങി എന്ന് വെച്ചാൽ മനുഷ്യനെ പോലെ വിളങ്ങുന്ന ഒരു രൂപം എന്നല്ല അതിന്റെ അർത്ഥം.
That means he was made in the nature of man.
മറിച്ച് മനുഷ്യ സ്വഭാവ ഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തിയായി താൻ മാറ്റപ്പെട്ടു.
But not with the sin nature.
എന്നാൽ പാപ സ്വഭാവം ഒഴികെ.
Because his father was not Joseph.
എന്നാൽ തന്റെ പിതാവ് മനുഷ്യനായ യോസേഫ് അല്ലായിരുന്നു.
Sin in the human nature passes through the seed of the man.
മാനവരാശിയിൽ പാപം എന്നുള്ള സ്വഭാവ ഗുണം പിതാക്കന്മാരിൽ നിന്നാണ് അത് ലഭ്യമായി തീരുന്നത്.
And so the Virgin Mary could conceive of the Holy Spirit.
അതുകൊണ്ട് കന്യകയായ മറിയത്തിന് പരിശുദ്ധാത്മാവ് തന്റെ മേൽ വ്യാപരിച്ചപ്പോൾ
and produce a human child.
ഒരു മാനുഷിക പൈതൽ ആണ് തനിക്ക് ഉത്ഭവം
that has the nature of God.
എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു ആ പൈതലിന്.
Conceived of God.
ദൈവ ആത്മാവിനാൽ താൻ അവിടെ രൂപപ്പെട്ടു.
Without a sin nature.
പാപ സ്വഭാവം ഇല്ലാതെ താൻ അവിടെ ഉരുവായി തീർന്നു.
But 100% human.
എന്നാൽ 100% താൻ മനുഷ്യനായിരുന്നു.
Jesus had 10 toes.
നമ്മുടെ കർത്താവിന് 10 വിരലുകൾ ഉണ്ടായിരുന്നു.
And a little nose.
തനിക്ക് നമ്മളെ പോലെ മൂക്കുണ്ടായിരുന്നു.
And he breastfed from his mother.
താനും തന്റെ അമ്മയുടെ മുല ഊട്ടി വളർന്ന ഒരു ബാലനായിരുന്നു.
And he had to grow.
മാത്രമല്ല താൻ വളരുവാൻ ആവശ്യമായിരുന്നു.
In wisdom and stature.
തനിക്ക് ജ്ഞാനത്തിലും അറിവിലും വളരേണ്ടതായിട്ട് ആവശ്യമായിരുന്നു.
In his humanity.
തന്റെ മനുഷ്യത്വത്തിൽ ഇതൊക്കെയും ആവശ്യമായി വന്നു.
And that's what Paul is explaining here in theological terms.
ഈ ദൈവശാസ്ത്രപരമായിട്ട് ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമുക്ക് വിവരിച്ചു നൽകി തരുന്നത്.
See, it doesn't say he emptied himself of something.
ഇവിടെ എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് തന്നെ തന്നെ ഒഴിവാക്കി എന്നല്ല അവിടെ പറയുന്നത്.
Get this, it's very important.
ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആശയമാണ്.
It just says he emptied himself.
തന്നെ തന്നെ ഒഴിച്ചു എന്ന് പറയുമ്പോൾ.
What does that mean?
അതെന്താണ് അർത്ഥം ആക്കുന്നത്?
It means he poured himself out for a purpose.
നാം മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി തന്നെ തന്നെ താൻ ഒഴിച്ചു തന്നു അല്ലെങ്കിൽ പകർന്നു തന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.
It ties into verse 6.
അത് ആറാം അധ്യായ വാക്യവുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു ആശയമാണ്.
What did he pour out?
താൻ എന്താണ് നമുക്കായി പകർന്നു നൽകിയത്?
This necessity to remain in the state in which he was before his incarnation.
തന്റെ ജഡ അവതാരത്തിനു മുമ്പുണ്ടായിരുന്ന തന്റെ അസ്തിത്വം അത് നമുക്കായിട്ട് ഒഴിച്ചു തന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.
Think of the humility this took for the Lord Jesus.
ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ താഴ്മയുടെ മനോഭാവം അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക.
Eternally existent as the son of God.
നിത്യമായി ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള തന്റെ അസ്തിത്വം.
On the 25th of December, I know that's not the date. On the 25th of December, well, 9 months before that, he came into a human body.
Than oru manushya shariratil kanniga mariyathinte udarathilekku kadannu vannu.
And forever he has to walk on a human body.
അതിനു ശേഷം തുടർമാനമായിട്ട് താൻ ഒരു മർത്യ ശരീരം ഉള്ളവനായി കാണപ്പെടേണ്ടതായിട്ട് വന്നു.
Have you ever thought of that?
അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
He restricted himself to a human body.
താൻ തന്നെ തന്നെ ഒരു മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് തന്നെ തന്നെ പരിമിതപ്പെടുത്തുകയുണ്ടായി.
Does that mean he emptied himself of omnipresence?
അത് തന്റെ സർവവ്യാപിത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി എന്നാണോ അത് അർത്ഥമാക്കുന്നത്?
No, we know he didn't.
ഒരിക്കലും അതല്ല അത് അതിന്റെ അർത്ഥം.
He said, Philip, I could see you.
ഫിലിപ്പിയോസിനോട് പറഞ്ഞല്ലോ, നീ അത്തിവൃക്ഷത്തിന്റെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു.
He could heal the nobleman's son long distance.
അവിടെ ആ റൂളറിന്റെ ആ മോനെ തനിക്ക് വളരെ ദൂരത്തു നിന്ന് തന്നെ സൗഖ്യം നൽകി കൊടുക്കാൻ തനിക്ക് സാധിക്കുമായിരുന്നു.
He was omnipresent still.
താൻ സർവവ്യാപിയായിരുന്നു.
In his nature as God.
തന്റെ ആ ദൈവം എന്നുള്ള സ്വഭാവത്തോടു കൂടെ.
But his body could only be in Cana or in Jerusalem.
എന്നാൽ തന്റെ ശരീരം കാനായിൽ അല്ലെങ്കിൽ ജെറുസലേമിൽ മാത്രം സ്ഥിതി ചെയ്യുവാൻ ആവശ്യമായിരുന്നു.
Now if I were in his position,
ഞാൻ തന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ,
I would not want to give up that position.
എനിക്ക് ഒരിക്കലും എനിക്ക് ഉണ്ടായിരുന്ന ആ സ്ഥാനം കളഞ്ഞു കുളിക്കുവാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടുത്തില്ല.
That eternal state.
ആ നിത്യമായിട്ടുള്ള ആ അവസ്ഥ.
I would not want to take on a body and have those forms of restriction.
എനിക്ക് തന്നെ ഒരു ശരീരം എടുത്തുകൊണ്ട് അത് നിമിത്തം പരിമിതിക്കുള്ളിൽ ആയി പോകുവാൻ ഒരിക്കലും ഞാൻ താല്പര്യപ്പെടുകയില്ല.
Because before he was resurrected into his new eternal body,
എന്നാൽ താൻ തന്റെ പുതിയ നിത്യ ശരീരത്തിലേക്ക് പുനരുത്ഥാനം ചെയ്യുന്നതിന് മുമ്പ്,
he got hungry.
തനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടു.
And he got tired.
താൻ അവിടെ ക്ഷീണിതനായി തീർന്നിട്ടുണ്ട്.
And he got dirty and needed a bath.
മാത്രമല്ല താൻ ലോകത്തിന്റെ അഴുക്ക് തന്നിൽ പുരളുമ്പോൾ തനിക്ക് സ്നാനമേൽക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു.
And can you imagine the emotion he went through?
മാത്രമല്ല തന്നിൽ കൂടെ കടന്നുപോയ ആ വികാരങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
Because as God he saw all the problems in Jerusalem.
എന്നാൽ ദൈവം എന്ന നിലയിൽ യെരുശലേമിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ പ്രശ്നങ്ങളും തനിക്ക് ഗ്രാഹ്യമായിരുന്നു.
But he was talking to one woman at the well of Samaria.
അപ്പോൾ തന്നെ ശമരിയയിൽ ഒരു സ്ത്രീയോട് ആ കിണറിന്റെ വക്കത്ത് നിന്ന് സംസാരിക്കുകയാണ്.
And he couldn't be in Jerusalem at that moment holding a child in his arms.
അപ്പോൾ തന്നെ യെരുശലേമിൽ ഒരു പൈതലിനെ തന്റെ മാറോട് കൂടെ ചേർത്ത് നിൽപ്പാൻ തനിക്ക് സാധ്യമല്ല.
That's what he emptied himself of.
ആ ഒരു പരിമിതി അതാണ് തന്നെ തന്നെ ഒഴിച്ചു എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത്.
I'll say it again. If you haven't written it down, this is an important phrase.
ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒരു ആവർത്തി കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
Christ Jesus did not regard his former manner of existence something that he wanted to hold on to.
കർത്താവായ യേശുക്രിസ്തു തനിക്ക് ജഡ അവതാരത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ അത് വിട്ടുവിടാതെ പിടിച്ചുകൊള്ളണം എന്ന് താൻ അവിടെ ആഗ്രഹിച്ചില്ല.
He was not a bond servant before his incarnation.
അതന്റെ ജഡ അവതാരത്തിനു മുമ്പ് താൻ ഒരിക്കലും ഒരു അടിമ ഒരു ദാസനായിരുന്നില്ല.
Verse 7 he was willing to come down and become a bond servant.
എന്നാൽ ഏഴാം വാക്യത്തിൽ താൻ ഒരു ദാസരൂപം എടുത്തു വരുവാൻ താൻ താൽപര്യം കാണിച്ചു.
Verse 8 before his incarnation he was not a man.
എട്ടാം വാക്യത്തിൽ നാം കാണുമ്പോൾ തന്റെ ജഡ അവതാരത്തിനു മുമ്പ് താൻ ഒരിക്കലും മനുഷ്യനായിരുന്നില്ല.
But he did not hold on to that eternal the eternal state before his incarnation. He was willing to become a man.
എന്നാൽ തന്റെ ജഡ അവതാരത്തിനു മുമ്പ് തനിക്ക് കൈവശമായിരുന്ന ആ നിത്യ അവസ്ഥ താൻ വിട്ടുവിടാതെ പിടിച്ച് കൊള്ളാതെ താൻ മനുഷ്യനായി വരുവാൻ മനസ്സിറക്കമുള്ളവനായി തീർന്നു.
For you and for me.
നിങ്ങൾക്കും എനിക്കും ആയിട്ടാണ് താൻ അത് ചെയ്തത്.
To do what?
എന്ത് നിർവഹിക്കുവാനായിട്ടാണ്?
Die.
മരിക്കുവാനായിട്ട്.
Do you remember 1968 the Beatles made the great statement God is dead?
1968 Beatles ennulla paattu group avar valare pramukhamayittulla oru vaajakam avare paattilude ingane prakyapikkukayundayi devam marichirikkunu.
I was 9 years old and living in South Africa.
ഞാൻ ആ സമയത്ത് 9 വയസ്സുള്ളവനായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ആയിരുന്നു ഞാൻ സ്ഥിതി ചെയ്തിരുന്നത്.
South Africa had many problems.
സൗത്ത് ആഫ്രിക്കയിൽ ആ സമയം അനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
But it did have a very conservative Christian government.
എന്നാൽ വളരെയധികം narrow ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഗവൺമെന്റ് അവിടെ ഉണ്ടായിരുന്നു.
And when they made that declaration, they made it illegal to own anything to do or sell anything to do with the Beatles in the whole country.
അപ്പോൾ ഈ ബീറ്റിൽസിന്റെ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം അവർ ഇറക്കിയപ്പോൾ അവരുടേതായിട്ടുള്ള സീഡുകളും പാട്ടുകളും ഒന്നും വിൽക്കുവാൻ അനുവദിക്കാത്ത രീതിയിൽ അവിടെ ഒരു പ്രഖ്യാപനം സൗത്ത് ആഫ്രിക്കയിൽ ഇറക്കുവാൻ ഇടയായി തീർന്നു.
What heresy to say God is dead.
എന്താ ഒരു വലിയ ഒരു ദുരുദ്ദേശം ആണ് ദൈവം മരിച്ചു എന്ന് പറയുന്നത് എന്നുള്ളത് എന്നുള്ള അർത്ഥത്തോട് കൂടിയാണ് അത് ചെയ്തത്.
But how uncomfortable to say that God died.
എന്നാൽ ഇവിടെ നാം പറയുന്നത് ദൈവം മരിച്ചു എന്ന് നാം വളരെ സുലഭമായി അല്ലെങ്കിൽ വളരെ ലാഘവത്തോടു കൂടെ പറയുന്നുണ്ടല്ലോ.
Don't forget that he has the essence of God, verse 6.
ആറാം വാക്യത്തിൽ ദൈവത്തിന്റെ അന്തസത്ത ഉണ്ട് എന്ന് നാം മറന്നുപോകരുത്.
He became a bondservant, verse 7.
താം ഏഴാം വാക്യത്തിൽ ദാസരൂപം എടുത്തു എന്ന് നാം കാണുന്നു.
The term likeness of men means he was absolutely a man, verse 7.
എട്ടാം വാക്യത്തിൽ മനുഷ്യ രൂപത്തിൽ വിളങ്ങി.
And then he humbled himself.
പിന്നെ നാം വായിക്കുന്നത് തന്നെ താൻ താഴ്ത്തി.
You see, in his new state, he's obeying the Father.
തന്റെ ഈ പുതിയ അവസ്ഥയിൽ താൻ പിതാവിന് അനുസരണമുള്ളവനായി തീരുകയാണ്.
God gave his son.
ദൈവം തന്റെ പുത്രനെ നൽകി തന്നു.
God sent his son.
ദൈവം തന്റെ പുത്രനെ അയച്ചു.
Jesus came.
യേശു ക്രിസ്തു വന്നു.
Jesus gave himself.
യേശു ക്രിസ്തു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു.
In obedience to the Father.
പിതാവിനോടുള്ള സമ്പൂർണ്ണ അനുസരണത്തോടുകൂടെ താൻ അത് ചെയ്യുകയുണ്ടായി.
That's selflessness.
അതാണ് നിസ്വാർത്ഥത.
That's humility.
അത് താണ മനോഭാവം, താഴ്മയുടെ അടയാളമാണ്.
And then the one who spoke everything into existence.
എല്ലാം തന്റെ വാക്കിനാൽ ഉളവാക്കിയ ഈ വ്യക്തി.
Created every atom.
എല്ലാ അണുവും സൃഷ്ടിച്ച വ്യക്തി.
And holds every atom together by the word of his power.
തന്റെ വല്ലമയുള്ള വാക്കിന്റെ ശക്തി നിമിത്തം എല്ലാ അണുക്കളെയും ഒന്നായി വഹിക്കുന്നവൻ.
Made every drop of water.
എല്ലാ തണ്ണീർ ജലത്തിന്റെയും ഡ്രോപ്പുകൾ ഉണ്ടാക്കിയവൻ.
And every molecule of air.
ഈ വായുവിന്റെ ആയിട്ടുള്ള എല്ലാ അണുക്കളും താൻ ഉണ്ടാക്കിയത്.
And every corpuscle of your body and your blood.
നമ്മുടെ ശരീരത്തിൽ ഉള്ള എല്ലാ കോശങ്ങളും രക്തകോശങ്ങളും എല്ലാം സൃഷ്ടിച്ചവൻ.
The very essence of life as creator himself.
ജീവന്റെ ദാതാവ്, ജീവന്റെ സത്ത എന്ന നിലയിൽ, ശ്രേഷ്ഠാവ് എന്ന നിലയിൽ
died.
മരിച്ചു എന്ന് പറയുമ്പോൾ.
Can you understand that?
അത് നമുക്ക് ഗ്രഹിക്കാവുന്നതാണോ?
No.
ഒരിക്കലും നമുക്ക് അത് ഗ്രഹിക്കാവുന്നതല്ല.
We accept it by faith.
എന്നാൽ വിശ്വാസത്തോടു കൂടെ നാം അത് സ്വീകരിക്കുകയാണ്.
But how could the essence of life die?
അതായത് ജീവിതത്തിന്റെ, ജീവന്റെ തന്നെ സത്ത എങ്ങനെ മരണത്തിന് അധീനനായി തീരും?
But he had to.
എന്നാൽ തനിക്ക് അത് ചെയ്യേണ്ടി വന്നു, ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു.
The day in which you eat of that tree, you shall surely die.
ഓ, നിങ്ങൾ ഏത് നാളിൽ ആ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുമോ ആ നാളിൽ നിങ്ങൾ മരിക്കും എന്നുള്ള ദൈവ കൽപ്പന.
For the wages of sin is death.
പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ള മാറ്റമില്ലാത്ത ദൈവിക നിയമം.
The cost of the curse is death.
ആ ശാപത്തിന്റേതായിട്ടുള്ള ക്രയം എന്നുള്ളത് മരണം.
A good man might be able to die for his friend.
ഒരുപക്ഷേ ഒരു നല്ലവർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തുനിഞ്ഞേക്കാം.
But that cannot save, cannot redeem that friend.
എന്നാൽ ആ മരണം പോലും തന്റെ ആ മിത്രത്തെ എന്റെ വീണ്ടെടുപ്പിന് സഹായിക്കയില്ല.
Because a sinning sacrifice cannot save another sinner sacrifice
and then nal oru paapam paapa pangilumayittulla oru yagam mattoru paapiye veendedukkuvan allengil tande paapam pokkuvanayittu sadhikkilla.
But Jesus did it for us.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്കായിട്ട് അത് നിർവഹിക്കുകയുണ്ടായി.
What did he empty himself of? What did he lay aside?
താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ താൻ എന്താണ് ഒഴിച്ചത് അല്ലെങ്കിൽ മാറ്റിവെച്ചത്?
His deity?
തന്റെ ദൈവത്വം?
No.
അതല്ല താൻ മാറ്റിവെച്ചത്.
100% God.
താൻ അപ്പോഴും 100% ദൈവമായിട്ട് തന്നെ ഇരിക്കുകയാണ്.
Nobody killed Jesus.
ആരും നമ്മുടെ കർത്താവിനെ ജീവൻ എടുത്തില്ല, കൊല ചെയ്തില്ല.
Remember a number of years ago Mel Gibson came out with that film The Passion of Christ.
അനേക വർഷങ്ങൾ മുമ്പ് മെൽ ഗിബ്സൺ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇറക്കുകയുണ്ടായി.
And one of the themes of that film was Who killed Christ?
അതിലെ ഒരു കേന്ദ്ര വിഷയം എന്നുള്ളത് ആരാണ് ക്രിസ്തുവിന്റെ ജീവൻ ഒടുക്കിയത് അല്ലെങ്കിൽ കൊല ചെയ്തത്?
Nobody killed Christ.
ആരും കർത്താവിനെ വധിച്ചിട്ടില്ല.
He gave up his life.
താൻ തന്റെ ജീവൻ സ്വതവേ ഏൽപ്പിച്ചു കൊടുത്തതാണ്.
At exactly the moment he wanted to die, he said, Father, into your hands I commend my spirit.
താൻ ഏത് നാഴികയിൽ തന്റെ ജീവൻ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് നിർണയിച്ചു ആ നാഴികയിൽ പിതാവിനോട് പറയുകയാണ്, എന്റെ ആത്മാവിനെ ഏറ്റുകൊള്ളണമേ.
And he bowed his own head and he died.
താൻ തന്റെ തല ചായ്ച്ച് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്.
Sovereign to the the very moment of losing his life.
തന്റെ ജീവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ നാഴിക വരെ തന്റെ പരമാധികാരം അവിടെ താൻ തെളിയിക്കുകയുണ്ടായി.
He did not lay aside his dependence on the Father.
പിതാവിലുള്ള ആശ്രയം താൻ ഒഴിച്ചു വെച്ചില്ല അല്ലെങ്കിൽ മാറ്റി വെച്ചില്ല.
What did he take on?
എന്നാൽ താൻ എന്താണ് ധരിക്കുകയുണ്ടായത്?
Humanity.
താൻ മനുഷ്യത്വം താൻ ധരിക്കുകയുണ്ടായി.
Obedience.
അനുസരണം താൻ ഏറ്റുകൊള്ളുവാൻ ഇടയായിത്തീർന്നു.
Humility.
താഴ്മ താൻ ധരിക്കുവാൻ ഇടയായിത്തീർന്നു.
And the curse.
മാത്രമല്ല ആ ശാപം താൻ ശിരസ വഹിക്കുകയുണ്ടായി.
Cursed is every man that hangeth on a tree.
മരത്തിന്മേൽ തൂക്കപ്പെടുന്നവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് തിരുവെഴുത്ത് പറയുന്ന പ്രകാരം.
And so Paul is very careful, or the Spirit of God through Paul is very careful to indicate this.
അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിൽക്കൂടെ വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു നൽകുന്നത്.
You see, he didn't only become a bond servant.
അവൻ കേവലം ഒരു ദാസനായി തീർന്നു എന്നുള്ളതല്ല.
He became the sacrifice.
Athan yagam mrugam allengi yagam aayi thirunnu.
He didn't only become the sacrifice.
Avan kevalam yagam aayittu mathram thirunnilla.
He became the curse.
Avan shaabam aayi thirunnu.
What's the curse?
Endayirunnu shaabam?
The curse is your sin.
A shaabam ennullathu ningadeyum endeyum paapam thanneyayirunnu.
And yours and mine and everybody's.
Ningadeyum endeyum manavarashiyude ellavarudeyum paapam.
God had to curse sin when sin came into the world.
പാപം ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം പാപത്തെ ശപിക്കുകയാണ് ഉണ്ടായത്.
And that sin was placed on the perfect savior.
ഈ പാപം ആ സമ്പൂർണ്ണ രക്ഷകന്റെ മേൽ ശിരസ വെച്ചപ്പോൾ.
And he died on a cross.
ഇവിടെ താൻ ഒരു മരക്കുരിശിന്മേൽ മരിപ്പാനിടയായി തീർന്നു.
Now the Romans weren't the first ones to use crucifixion.
റോമർ റോമൻ സാമ്രാജ്യം അല്ല ആദ്യമായിട്ട് ഈ ക്രൂശമരണം ഉപയോഗിക്കുന്ന ആദ്യത്തെ സാമ്രാജ്യം.
The Phoenicians had used it centuries before.
അനേക നൂറ്റാണ്ടുകൾ മുമ്പ് ഫിനീഷ്യൻ ആളുകൾ ഇതേ മരണ രീതി ഉപയോഗിച്ചിരുന്നു.
But all through those hundreds of years it remained as the cursed way of dying.
എന്നാൽ ആ നൂറ് നൂറ്റാണ്ടുകൾ ഈ മരണ രീതി നിലനിന്നപ്പോൾ ഒക്കെയും അത് ഏറ്റവും ശാപഗ്രസ്തമായിട്ടുള്ള ഒരു മരണ രീതിയായിട്ടാണ് അത് കരുതപ്പെട്ടിരുന്നത്.
Latin became the common language in the Roman Empire.
റോമൻ സാമ്രാജ്യത്തിൽ ലാറ്റിൻ ഭാഷ അവിടുത്തെ മുഖ്യ ഭാഷയായിട്ട് പരിണമിച്ചത്.
And apparently nobody pronounced the word cross.
അതുകൊണ്ട് തന്നെ ഈ ക്രൂശ് എന്നുള്ള വാക്ക് പരസ്യമായി ആരും അവിടെ പറയാറില്ലായിരുന്നു.
It just struck too much horror into them.
എന്തെന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഭീകരത ഭയാനകത നിമിത്തം അതുപോലും അവർ ഉരുവിടില്ലായിരുന്നു.
But before the foundation of the world, the Lord of glory knew he was going to hang on a cross.
എന്നാൽ ലോക സ്ഥാപനത്തിനു മുമ്പ് മഹത്വത്തിന്റെ കർത്താവായിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തു താൻ മരക്കുരിശിന്റെ മേൽ മരിക്കുവാൻ പോകുന്നു എന്ന് താൻ നിർണയിക്കുകയുണ്ടായി.
And he created us anyway.
എന്നിരുന്നാൽ പോലും മനുഷ്യനെ സൃഷ്ടിപ്പാൻ താൻ തുനിഞ്ഞു.
I wouldn't have done that.
ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മുന്നറിവ് ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ തുനിയുകയില്ലായിരുന്നു.
But then I'm not God.
എന്നാൽ ഞാൻ ദൈവമല്ലല്ലോ.
And everybody says amen.
എല്ലാരും
you see the humility
ഇവിടെ നമ്മുടെ കർത്താവിന്റെ താഴ്മ.
You see the selflessness
തന്റെ നിസ്വാർത്ഥ മനോഭാവം.
You see the sovereignty
തന്റെ പരമാധികാരം.
We think everything fell apart. Chaos came into the world at the point of sin in Genesis chapter 3.
നാം ഇവിടെ ജനസിസ് ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ പാപം ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവിക വ്യവസ്ഥയ്ക്കെല്ലാം ആകമൊത്തം അത് താറുമാറാവുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
Sin didn't surprise God in Genesis chapter 3.
എന്നാൽ ഉൽപ്പത്തി മൂന്നിലെ പാപം ദൈവത്തെ ഒരിക്കലും അതിശയപ്പെടുത്തിയില്ല.
He knew it was going to come.
എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി ദൈവത്തിന് അറിയാം.
But Romans 8:28, it was true then and is still true today.
റോമർ 8:28 അന്ന് സത്യമായിരുന്നതുപോലെ ഇന്നും അത് വാസ്തവമായിരിക്കുന്നു.
God in his sovereignty and in his absolute power over everything.
ദൈവം തന്റെ പരമാധിക്യ പ്രകാരം തന്റെ സമ്പൂർണമായ വല്ലമയ്ക്കൊത്തവണ്ണം
takes the evil of man and turns it into his own essence of good.
മനുഷ്യന്റെ ആ ദോഷം താൻ എടുത്ത് തന്റെ ആ ഗുണത്തിനായി അത് മാറ്റിമറിക്കുകയാണ്.
Who does God love more, angels or humans?
ആരെയാണ് ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത്, മനുഷ്യരെയോ അല്ല ദൂതന്മാരെയോ?
Humans, obviously.
മാനവരാശിയാണ് ദൈവം കൂടുതലായിട്ട് സ്നേഹിച്ചത്.
He didn't die for the demons.
പിശാചുകൾക്കായിട്ടല്ല താൻ മരിച്ചത്.
They don't get a chance for redemption.
അവർക്ക് വീണ്ടെടുപ്പിനായിട്ടുള്ള ഒരു അവസരം താൻ നൽകി കൊടുത്തില്ല.
Those that followed Satan,
സാത്താനെ അനുഗമിച്ചവരായിട്ടുള്ള ആ ദൂതന്മാർ
walked into damnation the moment they left heaven.
അവർ നിത്യനാശത്തിലേക്ക് സ്വർഗം വിട്ടപ്പോൾ ആ മാത്രയിൽ തന്നെ നിത്യനാശത്തിലേക്ക് അവർ ആക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്.
And Satan came to the humans.
സാത്താൻ ഈ മനുഷ്യന്റെ മധ്യത്തിലേക്ക് കടന്നു വന്നു.
Those created in the likeness and image of God.
ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ.
And he wants company in hell with him.
അവരെയും ഈ നരകത്തിലേക്ക് കൂട്ടാളികളാക്കുവാൻ താൻ തുനിഞ്ഞു.
And so he is convinced mankind to follow him.
ഈ മാനവരാശിയെ തന്നെ അനുഗമിപ്പാനായിട്ട് അവരെ 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 താൻ ആ രീതിയിൽ ആകർഷിക്കുകയുണ്ടായി.
And Jesus came to turn that around and give us a redemption.
അതു മാറ്റി മറിക്കുവാനായിട്ട് നമുക്ക് വീണ്ടെടുപ്പ് നൽകി തരുവാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്.
So if you have some place to take a few extra notes, I'm going to give you 4 points that sums this all up.
നിങ്ങൾക്ക് കുറിപ്പ് എഴുതുവാൻ സ്ഥലമുണ്ടെങ്കിൽ എഴുതിക്കൊള്ളുക. 4 കാര്യങ്ങൾ ആണ് ഇതിനോടുള്ള ബന്ധത്തിൽ പറയുവാനായിട്ട് ഞാൻ പോകുന്നത്.
It's very important to get hold of this because it's a difficult passage.
ഇത് വളരെ പ്രയാസം ഏറിയ ഒരു ഭാഗമായതുകൊണ്ട് ഇത് ശരിയാവണ്ണം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
So Paul traces the steps of the humiliation of Christ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ താഴ്മയുടെ ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു പുരോഗതി താഴ്മയുടെ പുരോഗതി താൻ വരച്ചു കാണിക്കുകയാണ്.
Number 1.
ആദ്യമായിട്ട്
he emptied himself.
താൻ തന്നെ തന്നെ ഒഴിച്ചു.
Laying aside the independent use of his own attributes as God.
താൻ ദൈവം എന്ന നിലയിൽ ദൈവത്തിന് ഉണ്ടായിരിക്കുന്ന സ്വഭാവ വിശേഷണങ്ങൾ അത് ഉപയോഗിക്കാത്ത രീതിയിൽ തന്നെ തന്നെ താൻ ഒഴിച്ചു കളഞ്ഞു.
If you can interpret that, you're a theologian. That's a hard thing to say. I'll say it again in English. Laying aside the independent use of his own attributes as God.
താൻ ദൈവം എന്ന നിലയിൽ തനിക്ക് സ്വാതന്ത്ര്യമായി സ്വയസിദ്ധമായി ദൈവീക ഗുണങ്ങൾ എടുത്തുപയോഗിക്കാം എന്ന ഉള്ള ആ കാര്യം താൻ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്.
Did he lay aside any of his attributes?
എന്നാൽ ഏതെങ്കിലും ഗുണഗണങ്ങൾ ദൈവത്തിന്റെ താൻ മാറ്റിവെച്ചോ?
No.
അതും ഇല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്.
Did he lay aside the independent, or in other words, his own choice to use the attributes at any time.
തനിക്ക് ആ ദൈവത്തിന്റേതായിട്ടുള്ള ഗുണങ്ങൾ സ്വാതന്ത്ര്യമായിട്ട് തനിക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെയും എടുത്തു ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് താൻ തന്നെ തന്നെ ഒഴിച്ചത്.
Yes. There were times when he did not use his power.
താൻ ആ ദൈവിക ആ ശക്തി അല്ലെങ്കിൽ ഗുണങ്ങൾ ഉപയോഗിക്കാതിരുന്ന സന്ദർഭങ്ങൾ ഉണ്ട്.
There were times when he limited himself to one place.
തന്നെ തന്നെ പരിമിതമാക്കി ഒരു സ്ഥലത്തേക്ക് ചുരുക്കിയ അവസരങ്ങൾ ഉണ്ട്.
That's what it means that he emptied himself.
അതാണ് തന്നെ താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം.
Number 2.
രണ്ടാമതായിട്ട്
he permanently became a man.
താൻ നിത്യമായിട്ട് ഒരു മനുഷ്യനായി തീർന്നു.
Or you could say he eternally became a man, thinking about it, eternity like us. We are eternal forward.
നമ്മളെ പോലെ തന്നെ നാം ചിന്തിക്കുമെങ്കിൽ നിത്യമായി താൻ മനുഷ്യ ശരീരം കൈ കൊണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.
He permanently became a man, comma, in a sinless physical body.
എന്നാൽ താൻ നിത്യമായി ഒരു മനുഷ്യ ശരീരം കൈ ഏറ്റെടുത്തു ഒരു മനുഷ്യനായി തീർന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു പാപരഹിതമായിട്ടുള്ള ഒരു ശരീരമായിരുന്നു.
Number 3.
മൂന്നാമതായിട്ട്
he used that body to be a servant.
തന്റെ ആ മനുഷ്യ ശരീരം ഒരു ദാസനായി തീരുവാൻ ആണ് താൻ എടുത്ത് ഉപയോഗിച്ചത്.
Number 4. he took that body to the cross and willingly died.
താൻ ആ ദാസൻ ആയിരിക്കുന്ന ആ തന്റെ ആ ശരീരം താൻ ക്രൂശിലേക്ക് കൊണ്ടുപോവുകയും അവിടെ താൻ മനസ്സൊരുക്കത്തോടുകൂടെ താൻ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു താൻ മരിക്കുകയുണ്ടായി.
That's tough stuff.
അത് പ്രയാസമേറിയ ഒരു വിഷയം തന്നെയാണ്.
He died for us.
നമുക്കായിട്ട് താൻ മരിച്ചു.
That is selflessness exemplified to the nth degree.
ഏറ്റവും ഉന്നതമായിട്ടുള്ള നിസ്വാർത്ഥ മനോഭാവത്തിന്റെ ഉച്ചകോടി എന്ന് വേണമെങ്കിൽ അത് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്.
Now number 4. Or number 3, the abasement. We've just covered that.
നാം ഇപ്പോൾ കണ്ടത് കർത്താവിന്റെ താഴ്ചയാണ്.
The acclamation, verse 9.
ഒമ്പതാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർച്ച.
So in the abasement we see absolute selflessness.
തന്റെ ആ താഴ്ചയുടെ അവസ്ഥയിൽ തന്റെ സമ്പൂർണമായിട്ടുള്ള തന്റെ താഴ്മയുടെ ആ ഭാവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
In this acclamation of honor by the father.
എന്നാൽ ഇവിടെ പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ചതായിട്ടുള്ള ഉയർച്ചയുടെ ആ ഘട്ടത്തിൽ
we see approved selflessness.
അവിടെ പിതാവിനാൽ അവിടെ മാനിക്കപ്പെട്ടതായിട്ടുള്ള നിസ്വാർത്ഥതയാണ് നമുക്ക് അവിടെ മനസ്സിലായി വരുന്നത്.
Paul is looking forward to well done good and faithful servant.
അപ്പോസ്തലനായ പൗലോസ് തന്നെ കുറിച്ച് താൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കുവാനുള്ള വാചകത്തിനായി കാതോർത്തിരിക്കുകയാണ്.
Jesus received a whole much bigger acclamation from his father.
എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് തന്റെ പിതാവിൽ നിന്ന് അതിനേക്കാൾ മേന്മയേറിയ ഒരു സാക്ഷ്യമാണ് ലഭിക്കുകയുണ്ടായത്.
Verse 9.
ഒമ്പതാം വാക്യം.
Therefore
അതുകൊണ്ട്
based on what he's just done in verses 6 through 8
ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ച ആ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ
God highly exalted him.
ദൈവം അവനെ ഏറ്റവും ഉയർത്തി.
That means super exalted.
ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ ഉയർത്തി.
And bestowed on him the name which is above every name.
സകല നാമത്തിനും മേലായ നാമം നൽകി.
Interesting. Doesn't he already have a name?
തനിക്ക് മുൻപേ മുൻകൂട്ടി ഒരു നാമം ഉണ്ടായിരുന്നില്ലേ?
See, Christ's exaltation and his receiving a name that is above every name was the answer to his high priestly prayer in John 17:5.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിൽ ഉയർത്തപ്പെടുകയും അതിനോട് യോജിക്കുന്നതായിട്ടുള്ള ഒരു നാമം ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ 17 താൻ കഴിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
Father, glorify me together with yourself.
പിതാവേ തന്നോടുകൂടെ എന്നെ മഹിമപ്പെടുത്തണമേ.
And look at the second half of that verse.
ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ശ്രദ്ധിക്കുക.
With the glory which I had with thee before the world was.
ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നിന്നിൽ ഉണ്ടായിരുന്ന എന്റെ ആ മഹത്വം.
That was his pre-existent state.
അത്
pre-incarnate state.
അത് താൻ ജഡ അവതാരം എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന തന്റെ മഹത്വത്തെ കുറിച്ചാണ് താൻ അവിടെ പറയുന്നത്.
Now Father, I've come to obey you.
പിതാവേ അങ്ങേ അനുസരിപ്പാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു.
I've adopted a new state that I will always have.
ഞാൻ നിത്യമായി വഹിക്കേണ്ടതായിട്ടുള്ള ഒരു പുതിയ ഒരു രൂപം ഞാൻ ഏറ്റുകൊണ്ടിരിക്കുന്നു.
He will never be free of his body.
ആ ഒരു ശരീരത്തിൽ നിന്ന് താൻ ഒരു കാലത്തും വിമുക്തനാവുന്നില്ല.
In fact, if we it's not in our passage, but if we go to Romans 8, he exalts the body.
Roma 8 like kadannu varumbol apostle paulus avade ee sharirathe than uyarthi parayunnund.
And how dare we misuse our bodies?
Angane engil nam nammade sharirathine dubayogapaduthunnad endu dhairyam kondaan.
Whether it be sin,
nam paavam cheyumbol,
or laziness,
alla alasarayirikkumbol,
or gluttony,
അല്ല അതിഭക്ഷണത്തിൽ ഏർപ്പെടുമ്പോൾ.
Your body is not your own.
നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തം വകയല്ല.
It's the temple of the spirit of God.
അത് ദൈവ ആത്മാവിന്റെ മന്ദിരമാണ്.
You better start walking the stairs instead of taking the elevator.
അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് എടുക്കുന്നതിന് പകരം സ്റ്റെയറുകൾ കയറി ഇറങ്ങുക.
You say that's not true.
അത് ശരിയായ വ്യാഖ്യാനമല്ല എന്ന് പറയും.
It's not our topic, but it is true.
അത് നമ്മുടെ വിഷയമല്ല എങ്കിൽ തന്നെയും ശരീരങ്ങളെ നാം നേരാംവണ്ണം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്.
And God highly exalted this one.
ഈ ദൈവം വളരെ ഉന്നതമായിട്ടുള്ള രീതിയിൽ ഇതിനെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ
സാധിക്കും. And he has given him that special name.
ആ ഒരു പ്രത്യേക നിസ്തുല്യമായിട്ടുള്ള ഒരു നാമമാണ് നൽകി കൊടുക്കുന്നത്.
What name?
ഏത് നാമമാണത്?
Jesus, verse 10.
പത്താം വാക്യത്തിൽ യേശു.
See, this is the adoration now.
ഇവിടെ ഇതാണ് തന്നെ മഹത്വപ്പെടുത്തുന്നതായിട്ടുള്ള വാചകങ്ങൾ.
Because at the name of Jesus every knee will bow of those who are in heaven and on earth and under the earth.
ആ നാമത്തിന്റെ മുമ്പിൽ അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മുഴങ്ങും മടങ്ങും.
At the name of Jesus.
അത് യേശുവിന്റെ നാമത്തിങ്കിൽ.
യേശുവ.
യേശുവ എന്നുള്ള ആ എബ്രായ പദം.
What's one of the most common Malayalam first names? What's a very common boy's name?
John.
John, okay. John. I mean, Jesus was not a special name.
യേശു എന്നുള്ളത് ഏതെങ്കിലും പ്രത്യേകത ഉള്ള ഒരു നാമമല്ല.
Probably three other boys in his classroom had the name Jesus.
ഒരുപക്ഷെ തന്റെ പാഠശാലയിൽ മൂന്നോ നാലോ സഹപാഠികൾക്ക് അതേ നാമം ഉണ്ടായിരുന്നിരിക്കാം.
because it comes from Joshua.
അന്നാൽ അത് യോശുവ എന്നുള്ള പദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വാക്കാണ് യേശു.
And Jews loved that name.
ആ യഹൂദന്മാർക്കൊക്കെയും ആ പേര് വളരെ പ്രീതിയുള്ളതായിരുന്നു.
You see, even in his name he associated with humanity.
ആ തന്റെ ആ നാമത്തിൽ പോലും മാനവരാശിയോടുള്ള ആ തന്റെ ആ ബന്ധം താൻ പ്രകടിപ്പിക്കാൻ താല്പര്യപ്പെട്ടു.
But now because of what he did,
എന്നാൽ താൻ ഇപ്പോൾ ചെയ്ത ശുശ്രൂഷ നിമിത്തം,
there's only one Jesus that's known in the world today.
ഇപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്നതായിട്ടുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു എന്ന നാമത്തിന് അർഹനായവൻ.
And that name Jesus is above every other name.
ആ നാമം മറ്റെല്ലാ നാമത്തിനും മേലായിട്ടുള്ള ഒരു നാമമാണ്.
And when we bow at his feet,
അവന്റെ മുമ്പായി മുഴങ്കാൽ മുടക്കുമ്പോൾ,
we confess with every tongue,
എല്ലാ നാവും ഏറ്റുപറയുന്നത്,
that Jesus Christ,
യേശു ക്രിസ്തു.
So he's very careful to show us which Jesus it is.
ഇത് ഏത് യേശു ആണ് എന്ന് നിർണ്ണയിക്കുന്ന രീതിയിൽ അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്.
The Son of God eternally.
താൻ നിത്യമായി ദൈവത്തിന്റെ മകനാണ്, പുത്രനാണ്.
As Christ sent to this earth.
ക്രിസ്തു എന്ന നിലയിൽ ലോകത്തേക്ക് അയക്കപ്പെട്ടവൻ.
To take on the Jesus part.
യേശു എന്ന നാമം വഹിക്കുവാൻ ആയി തീർന്നു.
His humanity.
അത് തന്റെ മനുഷ്യത്വമാണ് എടുത്തു കാണിക്കുന്നത്.
So Jesus human.
യേശു എന്ന് പറയുമ്പോൾ തന്റെ മനുഷ്യത്വം.
Christ Messiah eternal God.
ക്രിസ്തു മശിഹ എന്ന് പറയുമ്പോൾ നിത്യനായ ദൈവം.
One person in his incarnation.
തന്റെ ജഡാവതാരത്തിൽ ഇവരും കൂടെ ഇരുവരും കൂടെ ചേർന്ന് ഏക വ്യക്തിത്വമായി തീരുന്നു.
And because of his reality as God.
താൻ ദൈവം എന്നുള്ള യാഥാർത്ഥ്യം തന്നിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത് നിമിത്തം.
And his death for humanity.
മാനവരാശിക്ക് വേണ്ടി തന്റെ മരണം മുഖാന്തരം.
He is Lord.
താൻ ഇപ്പോൾ കർത്താവായിരിക്കുകയാണ്.
Adonai.
അഡോണായി എന്ന് പറയുന്ന ആ പദം
ഇൻ ഹീബ്രൂ,
അത് എബ്രായ ഭാഷയിൽ കർത്താവ്.
ക്രിസ്റ്റോസ്,
ക്രിസ്റ്റോസ് ഗ്രീക്ക് ഭാഷയിൽ.
He is the exalted one.
താൻ ഏറ്റവും മഹത്വപ്പെട്ടവനായി തീർന്നിരിക്കുകയാണ്.
This was written in the Roman culture.
ഇത് റോമൻ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ എഴുതപ്പെട്ടതാണ്.
When everybody had to bow and say Caesar is Lord, Caesar is Lord.
കൈസറിന് മുമ്പാകെ അവിടെ അവർ വണങ്ങി വണങ്ങി കൈസർ ആണ് ദൈവം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൽ രേഖപ്പെടുത്തിയാണ് ഈ വചനങ്ങൾ.
No, no, says the Holy Spirit.
അതൊരിക്കലും ശരിയല്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്.
Jesus is Lord.
നമ്മുടെ കർത്താവാണ്, യേശുക്രിസ്തുവാണ് കർത്താവ്.
And not only the Romans are going to bow.
ഈ റോമൻ സാമ്രാജ്യക്കാർ മാത്രമല്ല തന്നോട് വണങ്ങുവാൻ പോകുന്നത്.
And not only are their captives that they conquer are going to bow.
അവർ ബദ്ധരാക്കി തീർന്ന തീർത്ത അവരുടെ ബദ്ധന്മാർ മാത്രമല്ല വണങ്ങുവാൻ പോകുന്നത്.
But every knee is going to bow.
എന്നാൽ പറയുന്നത് എല്ലാ നാവും എല്ലാ മനുഷ്യരും തന്റെ മുമ്പാകെ വണങ്ങുവാൻ പോവുകയാണ്.
Those who are with him in heaven.
സ്വർഗത്തിൽ തന്റെ കൂടെ ആയിരിക്കുന്നവർ.
Those who are on earth.
ഈ ലോകത്തിലായിരിക്കുന്നവർ.
And those who are under the earth.
കൂടാതെ അധോലോകർ അവരും വണങ്ങുവാൻ പോവുകയാണ്.
When does this happen?
ഇത് എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്?
It's interesting that the Spirit of God doesn't tell us specifically.
പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടതയോടെ കൂടെ നമ്മളോട് വിവരിച്ചു തരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്.
There is a partial completion of it today.
ഇന്ന് ഭാഗികമായിട്ട് അതിനൊരു പൂർത്തീകരണം വന്നിരിക്കുകയാണ്.
We bow and worship.
നാം നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു.
Those in heaven are bowing and worship.
സ്വർഗത്തിൽ ഉള്ളവരും നമ്മുടെ കർത്താവിനെ വണങ്ങി പോരുന്നു.
The heavenly hosts are bowing in worship.
സ്വർഗത്തിലെ സേനകൾ അവനെ വണങ്ങുന്നു.
But there's coming a day when Christ is going to return to this earth.
എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ടുള്ള ഒരു തരുണമുണ്ട്.
And I believe this is fulfilled at the end of the millennium.
ഈ സഹസ്രാബ്ദ വാഴ്ചക്കാലത്തിന്റെ അവസാനം ഇത് നിവൃത്തിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
When Christ fulfills his plan for humanity.
മാനവരാശിയോടുള്ള ബന്ധത്തിൽ തന്റെ പദ്ധതി അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ.
And all the saints are taken to glory.
വിശുദ്ധന്മാരെല്ലാം മഹത്വത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ തരുണത്തിൽ.
And they will worship.
അവരെല്ലാം ഒന്നു ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കും.
But what about those who are under the earth?
എന്നാൽ ഈ അധോലോകർ അവരെക്കുറിച്ച് അവർക്ക് എന്താണ് സംഭവിക്കുക?
I believe that at the great white judgment throne.
ആ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ ന്യായവിസ്താരണം നടക്കുമ്പോൾ.
Where we will not be.
നാം അതിൽ നിന്ന് വിമുക്തന്മാരായിരിക്കുമ്പോൾ.
Because our sins were cursed. He who hung upon a tree, verse 8.
എന്നാൽ എട്ടാം വാക്യത്തിൽ നാം കണ്ടപോലെ ശാപഗ്രസ്ത മരണം വരിച്ച നമ്മുടെ കർത്താവിന്റെ മേൽ നമ്മുടെ പാപങ്ങളെല്ലാം ആക്കപ്പെട്ടത് നിമിത്തം.
Every unbeliever from Cain to the last one who is born during the millennium that rejects Jesus.
കയിൻ മുതൽ സഹസ്രാബ്ദ വാഴ്ചയുടെ ആ അന്തിമ ക്ഷണത്തിൽ വരെ ജനിക്കുന്ന എല്ലാ അവിശ്വാസിയും
they will all bow before the throne and worship
avarellam nammude kartavinte simhasanathinu munbai mulangal mudakki vanangi aaradhikkuna oru avastha
because they are now believers
endanal avarellam ippol vishwasikalayi thirunnirikkana
no
adagondalla
because he has the name that is above every name
endanal than ella namukkum melaya oru naamam vaikkunnathu nimittam
and I can imagine that their worship includes such statements as
and yan ingane sankalpikkana avare aaradhana vaachangal ividamayirikkum
You are Lord.
അങ്ങാണ് കർത്താവ്.
Jesus Christ is Lord.
യേശു ക്രിസ്തു കർത്താവ്.
He died, you died for me.
അങ്ങ് ഞങ്ങൾക്കായി മരിച്ചു.
And I rejected it.
എന്നാൽ ഞങ്ങൾ അങ്ങേ തിരസ്കരിച്ചു.
Send me to hell, I deserve it.
എന്നെ നരകത്തിലേക്ക് അയക്കുവാൻ ഞാൻ യോഗ്യനാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ ആരാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.
Because I chose it.
എന്നാൽ ആ നിർണയം ചെയ്തത് ഞാൻ തന്നെയാണ്.
You have every right to send me to hell.
എന്നെ നരകത്തിലേക്ക് അയക്കുവാൻ എല്ലാ അധികാരവും അങ്ങേക്കുണ്ട്.
Because you are Lord.
എന്നാൽ അങ്ങ് കർത്താവാണ്.
And the devil's going to go to the lake of fire declaring that Jesus is Lord.
കർത്താവാണ് യേശുക്രിസ്തുവാണ് ദൈവം അല്ലെങ്കിൽ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിശാച് അല്ലെങ്കിൽ സാത്താനെ ആ തീപ്പൊയ്കയിലേക്ക് താൻ എറിയപ്പെടുവാൻ പോകുന്നത്.
And so will Cain.
കയിനും അവിധം തന്നെ അവിടെ ആക്കപ്പെടും.
And so will Judas.
യൂദാസ് ഇസ്കാരിയോത്തും താനും അതേ സ്ഥലത്തേക്ക് തന്നെ പോകും.
And so will my aunt Mary who just died rejecting the Lord.
എന്റെ ബന്ധുവായ എന്റെ ആന്റി മറിയ എന്ന് പറയുന്ന ആ വ്യക്തി കർത്താവിനെ സ്വീകരിക്കാതെ മരിച്ചത് നിമിത്തം താനും അതേ സ്ഥലത്തേക്ക് ആയിരിക്കും പോകുന്നത്.
And so will Hitler.
ഹിറ്റ്ലറും അതേ സ്ഥലത്തായിരിക്കും പോകുന്നത്.
And so will every unbeliever.
എല്ലാ അവിശ്വാസിക്കും ഉള്ള സ്ഥലം അത് തന്നെയായിരിക്കും.
Including those who have sat in our assembly seats and taken the breaking of bread all their life but they've never become believers.
നമ്മുടെ കൂടിവരവുകളിലൊക്കെയും ജീവനാനന്ദം മറ്റേ കർത്തമേശയിൽ നിന്ന് ആചരിക്കുകയും എന്നിരുന്നാൽ പോലും കർത്താവിനെ വസ്തുമായി വിശ്വസിക്കാത്ത ഏവർക്കും ഉള്ള സ്ഥലവും അത് തന്നെയായിരിക്കും.
Very sobering, isn't it?
വളരെ നമ്മളെ നിർമ്മതരാക്കുന്ന ചിന്തകളല്ലേ അത്.
And don't forget the last phrase.
ഏറ്റവും അവസാനത്തെ വാചകം ഒരിക്കലും നാം വിസ്മരിച്ചുകൂടാ.
And this is what we end with.
നാം അതോടുകൂടെ അവസാനിക്കുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്.
To the glory of God the Father.
അവിടെ എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും.
Underline it.
അത് അടിവരയിട്ട് വെക്കുക.
Get your yellow highlighter out.
അത് നിങ്ങളുടെ ഹൈലൈറ്റിംഗ് പേന കൊണ്ട് അത് വരച്ചു വെക്കുക, അടിവരയിടുക.
Put a big circle around it.
അത് വീണ്ടും അക്കമിട്ട് അത് രേഖപ്പെടുത്തിക്കൊള്ളുക.
Because that is the theme of the Bible.
എന്തെന്നാൽ ഈ വാചകം ആണ് നമ്മുടെ തിരുവെഴുത്തിന്റെ തന്നെ കേന്ദ്ര വിഷയം.
That is the purpose of the Bible.
ഇതാണ് നമ്മുടെ വേദപുസ്തകത്തിന്റെ അന്തിമ ഉദ്ദേശം.
That is the reason why everything exists is written down in the Bible.
എല്ലാം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ഥിതി ചെയ്യുന്നതിന്റെ പിൻപിലുള്ള ഹേതു ഇതാണ്.
The glory of God.
നമ്മുടെ ദൈവത്തിന്റെ മഹത്വം.
The story of the Bible is the glory of God.
ഈ വേദപുസ്തകത്തിന്റെ കഥ എന്നുള്ളത് ദൈവത്തിന്റെ മഹത്വമാണ്.
And he saves us to glorify God.
നമ്മളെ താൻ രക്ഷിക്കുന്നത് നാം ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ തക്കവണ്ണമാണ്.
The story of the Bible isn't number 1 our salvation.
വേദപുസ്തകത്തിന്റെ ചരിതം എന്നുള്ളത് കേവലം നമ്മുടെ രക്ഷ മാത്രം പ്രതിപാദിക്കുന്ന ഒന്നല്ല.
The theme of the Bible number 1 is the glory of God.
വേദപുസ്തകത്തിന്റെ കേന്ദ്ര വിഷയം എന്നുള്ളത് ദൈവത്തിന്റെ മഹത്വം എന്നുള്ളതാണ്.
And because he created us in his image to volitionally willingly glorify him.
എന്നാൽ നമ്മളെ തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് നാം മനസ്സോടെ സർവാത്മന തന്നെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാനാണ്.
And we corrupted ourselves by choosing sin.
എന്നാൽ പാപം നാം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളെ തന്നെ നാം പാപികളാക്കി തീർത്തു.
Therefore he sets out a whole plan from Genesis through Revelation to save us.
ആ ഒരു വസ്തുത മുഖാന്തരം ആണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നീളുന്നതായിട്ടുള്ള തന്റെ രക്ഷാപദ്ധതി താൻ ആവിഷ്കരിക്കാൻ ഇടയായി തീർന്നത്.
For what purpose?
അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു?
Because he felt pity on us?
നമ്മളോട് തനിക്ക് സഹതാപം തോന്നിയ നിമിത്തമാണോ?
Because he needs us?
നമ്മളെ തനിക്ക് ആവശ്യമായതുകൊണ്ടാണോ?
so that we will glorify God.
എന്നാൽ അതിന്റെ വാസ്തവമായിട്ടുള്ള കാരണം എന്നത് നാം ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണമാണ്.
Make your mind think about something else.
ഞാൻ നിങ്ങളുടെ മനസ്സുകളെ വേറെ ഒരു ചിന്തയിലേക്ക് നയിക്കുകയാണ്.
See, if I draw glory to myself, that's called pride.
ഞാൻ എന്നിൽ തന്നെ മഹിമ ആകർഷിക്കുന്നു എങ്കിൽ അതിന് നാം കൊടുക്കുന്ന പേര് നിഗളം എന്നുള്ളതാണ്.
But everything that God is and everything that God does,
എന്നാൽ ദൈവം ആയിരിക്കുന്നതും ദൈവം ചെയ്യുന്നതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും
is to glorify himself.
അത് തന്നെ തന്നെ മഹത്വീകരിക്കാൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്.
And not one iota of pride.
അതിൽ ഒരു അണു അളവ് പോലും അതിൽ നിഗളം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല.
He's God.
എന്നാൽ താൻ ദൈവമാണ്.
And there are aspects of God that we cannot fathom because we are humans.
നമുക്ക് അളക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ദൈവിക വശങ്ങളുണ്ട് എന്തെന്നാൽ നാം കേവലം മനുഷ്യരാണല്ലോ.
So everything is about the glory of God.
അതുകൊണ്ട് തന്നെ എല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്.
Even the cross glorified God.
കുരിശ് പോലും ദൈവത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണമായിരുന്നു.
How you dress glorifies God.
നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു അത് ദൈവത്തിന്റെ മഹിമയ്ക്കുള്ള ആയിട്ടുള്ളതായിരിക്കണം.
How you sing, how you think, how you eat.
നിങ്ങൾ എങ്ങനെ പാടുന്നു, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഭക്ഷിക്കുന്നു.
Paul said, do all things to the glory of God.
അപ്പോൾ സേ പൗലോസ് പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക.
Leave the chilies and the curry.
അതുകൊണ്ട് തന്നെ എന്നോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ കടികളിൽ മുളക് ഇട്ട്
കൊള്ളുക.
അപ്പോൾ ഇത്ര നല്ല കറിക്കായിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റുവാനൊക്കും സ്തോത്രം കരയറ്റുവാനൊക്കും.
Did we survive?
നാം ഈ ഉപദേശങ്ങൾ അതിജീവിപ്പാൻ ഇടയായി തീർന്നോ?
I promise that tomorrow night will be far more practical.
നാളെ രാത്രി നാം കുറച്ചുകൂടെ പ്രായോഗിക തലത്തിലേക്ക് ആയിരിക്കും എന്നുള്ളത് എന്നുള്ള ബന്ധത്തിൽ ഞാൻ വാക്ക്
തരികയാണ്. It can only be useful and practical if it has a base on which to stand.
എന്നാൽ പ്രായോഗികത എന്നുള്ളത് അത് ഫലവത്തായി തീരുന്നത് ആ പ്രായോഗികത നിലനിൽപ്പാൻ ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമാണ്.
To the glory of God.
അത് ദൈവത്തിന്റെ മഹത്വത്തിന് തന്നെ ആയിക്കൊള്ളട്ടെ.